നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. സ്നേഹിതരെ, നിങ്ങൾക്ക് സന്ധ്യാവന്ദനം. വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. ഞാൻ 4 മണിക്കൂറോളം രാവിലെ എടുത്തിരുന്നു. അതൊരു ലജ്ജേറിയ കാര്യമാകുന്നു. 4 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ കൊണ്ട് അത്രമാത്രം മുഷിയുകയും എന്നെ പ്രസംഗപീഠത്തിൽ നിന്നും ഓടിച്ചു കളയുന്നത് പോലെ
ആക്കിയിട്ടുണ്ടാകാം.
Yes,
but
sir.
The night, honey, you're going to have all the time that you
Amen.
Want.
Amen.
So you don't have to miss none.
അതേ ശ്രീമാൻ, ബൈബിൾ പകുതിയോളം കുറിച്ചെടുത്തു തന്നെ എന്റെ പക്കൽ ഇവിടെയുണ്ട്. നമുക്ക് വളരെയധികം വിലയേറിയ സഹോദരന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നാം അവരെയെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലത്തെ യോഗത്തെ ആനന്ദിച്ചവർ എത്ര പേരുണ്ട്? അത് യഥാർത്ഥത്തിൽ 4 മണിക്കൂറായിരുന്നു. ആ ടേപ്പിൽ അത് എങ്ങനെ പോയി കാണുമെന്ന് എനിക്കറിയില്ല. യോഗത്തിന് ശേഷം എന്റെ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, അത് മറ്റാർക്കും വേണ്ടി ആയിരിക്കാൻ പറ്റുകയില്ല, അതെനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അവളുടെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, ജൂനിയർ, നീ എന്ത് വിചാരിക്കുന്നു? ഓഹോ, അദ്ദേഹം പറഞ്ഞു, അതിലും നന്നായി സഹോദരൻ ബെണഹാം ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെല്ലാം എന്റെ മേൽ തന്നെ വരുമെന്ന് അത് തീർച്ചയാണ് എന്നവൾ പറഞ്ഞു. അവളിവിടെ തിരികെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഞാനത് അവൾക്കായിട്ട് പറയുമായിരുന്നു. എന്നാൽ ഞാനത് അങ്ങനെ തന്നെ വിട്ടുകളഞ്ഞു. ഡെലാഷ്, നീ എവിടെയാകുന്നു? അവൾ ഇവിടെ എത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ ഞാനിത് പറയുന്നതാണ്. അവൾ പറഞ്ഞു, ഞാൻ സ്വല്പം മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലും ഒരു സ്വല്പം മുറിച്ചു കളയുന്നതിലും കുറ്റക്കാരിയാകുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നവൾ പറഞ്ഞു. അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നവൾ മനസ്സിലാക്കുന്നതിനിടയായി നിങ്ങൾക്ക് മരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് പുതുവർഷത്തേക്കുള്ള സന്ദേശത്തിനായി അത് ശീർഷകമാക്കി കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്കായി നൽകി തരട്ടെ. ഇന്ന് രാത്രിയിൽ വളരെയധികം പേർ ഇവിടെ സന്നിഹിതരായി കാണുന്നത് വളരെ നന്നായിരിക്കുന്നു. സഹോദരൻ ഗ്രഹാം സ്നെല്ലിംഗ് സിയോൻ മലമുകളിൽ വാസത്തിനായി നാം പോകുമെന്ന പാട്ട് പാടി തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കടന്നു വന്നത്. റബി ലോസിനെ ഓർക്കുന്നവരായി ഇവിടെ ആരും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നവരായിട്ടുണ്ടോ? 2-3 പേരുണ്ട്. അത് സഹോദരൻ ഗ്രഹാമും സഹോദരൻ സ്ലോട്ടറുമാകുന്നു. അതിനെ സഹോദരൻ ലോസിനെ ഓർക്കുന്നതിനിടയാക്കുന്നു. അദ്ദേഹം പാടിയിരുന്നത് എപ്രകാരമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു ഉയരം കുറഞ്ഞ മനുഷ്യനും ഞാൻ അദ്ദേഹത്തെ റബ്ബി എന്ന് വിളിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരു ചെറിയ കറുത്ത നിറമുള്ള പരന്ന തൊപ്പി ധരിച്ചിരുന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനായ പ്രാസംഗികനായിരുന്നു. വലിയ ആമത്തോടു കൊണ്ടുള്ള കണ്ണടകൾ ഉണ്ടായിട്ട് നിങ്ങൾ കാഴ്ചയ്ക്കൊരു റബ്ബിയെ പോലെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ റബ്ബി ലോസൺ എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു അത്ഭുതകരമായ സഹോദരനാകുന്നു. അദ്ദേഹം തീരവൃദ്ധനായിട്ട് സ്വല്പം കുനിവോടുകൂടെ നടന്നു വരുമായിരുന്നു. ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുട്ടുകളാകെ മരവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഊന്നുവടികൾ, അല്ലെങ്കിൽ നടക്കുന്നതിനായി സഹായിച്ചിരുന്ന വടികൾ ഒരു വശത്തായി ഇവിടെ തൂക്കിയിട്ടിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരുന്നിരുന്നു. മർത്യജീവിതത്തിന്റെ ഓടുന്ന ചാടുകളെല്ലാം നിന്നുപോകും എന്ന ഭാഗത്ത് ആ പാട്ടിന്റെ വരികൾ എത്തുമ്പോൾ അദ്ദേഹം തന്റെ ഊന്നുവടിയെടുത്ത് എന്റെ കഴുത്തിന് ചുറ്റുമായി ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളിലേക്ക് എന്നെ ഇപ്രകാരം വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കരങ്ങൾ എന്റെ ചുറ്റുമായി ഇട്ടുകൊണ്ട് പറയും, അപ്പോൾ നാം സിയോൻ മലയിൽ ഒരുമിച്ച് വസിക്കും. മറ്റാരെങ്കിലും റബ്ബി ലോസനെ അറിയുന്നവരായി ഇവിടെയുണ്ടോ? വളരെ ചുരുക്കം പേർ മാത്രമാകുന്നു. എങ്കിൽ ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വിചിത്രമായ കാര്യം അദ്ദേഹത്തിന് സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു യഥാർത്ഥ പ്രാസംഗികനും ഒരു നല്ല സഹോദരനുമായിരുന്നു. വളരെ വലിയ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കർത്തവ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന ഉത്തരവാദിത്വത്തെ അദ്ദേഹം പരമാർത്ഥതയോടെ ജീവിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മുഖ്യ കാര്യം. അദ്ദേഹം പ്രസംഗിക്കുന്നതിൽ കൂടെ അത്രയും കാശുണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വിചാരിക്കുകയും അതിനാൽ ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടുമായിരുന്നു. അദ്ദേഹം എല്ലാ സമയം ബൈബിൾ പഠിച്ചിരുന്നു. അതിനാൽ ഒരു ദിവസം അവൾ വളരെയധികം ദേഷ്യപ്പെട്ട് വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ നിന്നും ബൈബിൾ തട്ടിപ്പറിച്ചെടുത്തിട്ട് സ്റ്റൌവിന്റെ തിരികൂട്ടി അതിലിട്ട് കത്തിച്ചു കളഞ്ഞു. അതിന്റെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് വെച്ച് അവൾ ക്രിസ്മസിന് ലൈറ്റുകൾ കത്തിക്കുമ്പോൾ ആ മരത്തിന് തീപിടിച്ചിട്ട് അത് അവളെ കത്തിയരിച്ചു കളഞ്ഞു. നോക്കൂ, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദ്രോഹവും ചെയ്യരുത്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് അപകടമുണ്ടാകുകയും സാത്താനവരെ മുഴുവനായി നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർ പിന്നിലായി എഴുന്നേൽക്കുന്നത് ഞാൻ കാണുകയും അപ്പോൾ തന്നെ ആരെയോ കടന്നുവരുന്നതിനിടയാക്കുകയും ചെയ്തു. അവരുടെ വാഹനത്തിൽ പ്രാവർത്തികമായി എല്ലാ കാര്യങ്ങളും കത്തിയെരിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏക കാര്യമായി അവശേഷിച്ചിരുന്നത് ഒരു വാഴ്ത്തപ്പെട്ട ബൈബിൾ മാത്രമായിരുന്നു. അതെന്റെയും സഹോദരൻ ഓസ്ബോണിന്റെയും ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നതെല്ലാം കത്തിയെരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞിരുന്നു. ഞാൻ ബൈബിൾ പൊക്കിയെടുത്തു. അത് പുറമെ സ്വല്പം പുകപിടിക്കുക മാത്രം ചെയ്തിരുന്നു. ഞാൻ ആ സഹോദരനോടും സഹോദരിയോടും പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം ദൈവം അനുവദിക്കുമെങ്കിൽ ഞാനിത് പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകില്ല എന്ന വിഷയത്തെ പ്രസംഗിക്കുന്നതാണ്. ഇതെല്ലാം പോയിക്കഴിയുമ്പോഴും വചനം അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ദൈവം തന്റെ വചനത്തെ എപ്രകാരം പരിപാലിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? എങ്കിൽ ആ വചനം നിങ്ങളിലായിരിക്കട്ടെ, അവൻ നിങ്ങളെയും കാത്തു പരിപാലിക്കും. അത് ശരിയാണ്. വെള്ളപ്പൊക്ക സമയത്ത് ഒരു രാത്രിയിൽ ഞാനിവിടെ പ്രസംഗിക്കുകയും എന്റെ ബൈബിൾ വിട്ടിട്ട് പോവുകയും ചെയ്തിരുന്നു. 37 വെള്ളപ്പൊക്കം ഒരൊറ്റ രാത്രി തന്നെ കൂടാരത്തിനുള്ളിൽ കൂടെ അത് ഒഴുക്കിക്കൊണ്ടുപോകുന്നത് പോലെ എത്തിയിരുന്നു. വെള്ളം ഈ പ്രസംഗവേദിയെ പൊക്കിയെടുത്ത് നേരെ മേൽക്കൂര വരെ ഉയർത്തി. അന്ന് ഈ കെട്ടിടത്തിന് വേറൊരു മുകൾ തട്ടില്ലായിരുന്നു. വചനം പ്രസംഗപീഠത്തിന്റെ അടിയിലത്തെ തട്ടിലായിരുന്നിട്ട് അത് മുങ്ങുന്നതിന് പകരം മേൽത്തട്ട് വരെ വെള്ളത്തിന്മേൽ പൊങ്ങി ഒഴുകിക്കൊണ്ടിരുന്നു. ഞാനിവിടെ ചുറ്റുമായി എല്ലായിടത്തും ഒരു ചെറിയ വഞ്ചിയിൽ തുഴഞ്ഞു നടന്നിരുന്നു. അതിനുശേഷം വെള്ളം താണു കഴിഞ്ഞപ്പോൾ അത് നേരെ താണുവന്ന് അതേ അധ്യായത്തോടുകൂടെ അവിടെ തന്നെയാകുകയും ഞാൻ അതിനുശേഷം അതിൽ നിന്ന് വായിക്കുകയും ചെയ്തു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒഴിഞ്ഞു പോകയില്ല. അവൻ അത്ഭുതവാനാകുന്നു, അത് ശരിയല്ലേ? ആത്മാർത്ഥമായി പറഞ്ഞാൽ ഞാൻ എളുപ്പം ഇവിടെ നിന്ന് മാറി തരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെയധികം മാന്യരായ ശുശ്രൂഷകർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെയെല്ലാം പ്രസംഗവേദിയിലേക്ക് വിളിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ വേണ്ടത്രയും ഇരിപ്പിട സൌകര്യം ഇവിടെയില്ല. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ വളരെയധികം പേരെയും ശ്രോതാക്കളുടെ ഇടയിൽ കണ്ടിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലേക്ക് ഒരു സന്ദേശമുണ്ടായിരിക്കാം. ഇന്ന് രാത്രിയിൽ നാം നമ്മുടെ പാസ്റ്ററിൽ നിന്നും കൂടാതെ മറ്റ് വ്യത്യസ്തരായവരിൽ നിന്നും അവരുടെ ഹൃദയങ്ങളിലുള്ള സന്ദേശത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെയധികം ചുരുക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം ഒരു പ്രത്യേക കാര്യം തുടങ്ങുകയും അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ചെയ്യുന്നതാണ്. അത് നാം ഇതുവരെ ചെയ്തിട്ടില്ലാത്തതും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഈ സമയത്ത് ചെയ്തിട്ടില്ലാത്തതുമാകുന്നു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സഹോദരൻ നെവിലിനെ വിളിക്കുകയും അദ്ദേഹം അതൊരു മഹത്തായ ആശയമായി എടുക്കുകയും ചെയ്തിരുന്നു. ചൂളമടിയുടെയും ഒച്ചവയ്ക്കലിന്റെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളുടെയും ബഹളത്തിനും പകരം, കൂടാതെ മദ്യപാനവും പുതുവർഷത്തിന്റെ കോലാഹലമേളയും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പകരം, നാം അർദ്ധരാത്രിയിൽ വേദിയിലെത്തിയിട്ട് തിരുവത്താഴമെടുക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യത്യസ്ത ശുശ്രൂഷകരുടെ വചനങ്ങളെ നാം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വാസ്തവികമായ ബഹുമാന്യതയോടെയായിരിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ക്രിസ്തുമസിന്റെ ഒരു സന്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഞാൻ സഭയോടും കൂടാതെ ജോർജിയയിൽ നിന്നും വ്യത്യസ്തമായ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരോട് നിങ്ങൾ വരരുത്, കാരണം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടയാക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അവർ വെറും കുഞ്ഞുങ്ങളായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടേപ്പുകൾ എത്തിച്ചു തരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ വരുന്നതിന് സാഹചര്യം കിട്ടാത്തവർക്ക് ടേപ്പുകൾ എന്റെ ചിലവിൽ അയച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ സഹോദരൻ വുഡ്സിനെയും മറ്റുള്ളവരെയും അറിയിക്കുക മാത്രം ചെയ്യുക. ഈ ടേപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാടുകൾ ഞാൻ നോക്കിക്കൊള്ളുന്നതാണ്. ഇന്ന് രാത്രിയിൽ എന്റെ വിഷയത്തെ എടുത്ത് വായിക്കുന്നതിനു മുമ്പായി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പ്രസംഗത്തിന്റെ കാര്യത്തിൽ നാം അർദ്ധരാത്രി വരെ എത്തുന്നതിനിടയുണ്ട്. അതിനുശേഷം 12 മണിക്ക് 15:20 മുമ്പ് നാം പെസഹ കുഞ്ഞാടിന്റെ തിരുവത്താഴവുമായി ഇവിടെ എത്തുന്നതാണ്. നാം അപ്പത്തെ ഇവിടെ ഒരുക്കിയിട്ട് ദൈവത്തിന് നന്ദി പറയുന്നതാണ്. അതിനുശേഷം വേദിയിൽ എഴുന്നേറ്റ് നിന്ന് തലകുനിച്ച് ഹൃദയത്തെ വണങ്ങി തിരുവത്താഴമെടുക്കുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്നവരാലും മറ്റും അവിടെയുള്ള മുറി നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവർ മുറിയിൽ നിന്ന് മാറി തരുന്നതിനാൽ നമുക്ക് കാൽകഴുകൽ ശുശ്രൂഷയും ഒഴിവാക്കാതെ ചെയ്യാവുന്നതാണ്. നാളെ തിങ്കളാഴ്ചയായതിനാൽ പട്ടണത്തിൽ നിന്ന് പുറത്തുനിന്ന് എത്തിയിട്ടുള്ളവർക്ക് തിരികെ വീട്ടിലെത്തുന്നതിന് ധാരാളം സമയമുണ്ട്. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഞാൻ പശ്ചിമതട്ടിൽ നിന്നും തിരികെ എത്തുന്നതുവരെ ഒരുപക്ഷെ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് അവസാനത്തെ പ്രാവശ്യമായിരിക്കാം. ഞാൻ അരിസോണയിലേക്കും ഒരുപക്ഷെ ആദ്യം ലൂസിയാനയിലേക്കും പിന്നെ അരിസോണയിലേക്കും കാലിഫോർണിയയിലേക്കും പോകുന്നതാണ്. അത് കഴിഞ്ഞ് തിരികെ എത്തിയാൽ ഉടനെ തന്നെ നിങ്ങളോടൊപ്പമാകാൻ ആശിക്കുന്നു. ഇതുവരെയും പ്രാർത്ഥനയിലായിരിക്കുക. ഞാനൊരു യാത്രാ വിവരണം ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ സഹോദരൻ ബോർഡേഴ്സിനെ ഇന്ന് രാത്രിയിലെ യോഗത്തിൽ കാണുന്നതിനായി വിചാരിച്ചിരിക്കുന്നു. നാം രാവിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ വിളിച്ചിരുന്നു. അദ്ദേഹം അതിന്റെ ഒരു വിവരണം രേഖപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ദിവസം പലവിധമായ ക്ഷണങ്ങളോടുകൂടിയ ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് പോകുക, അവിടെ തീർന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് എവിടേക്ക് പോകണമെന്ന് ഞാൻ നിന്നോട് പറയുന്നതാണ്. അങ്ങനെ ഇപ്രകാരം നയിക്കപ്പെട്ടിട്ട് അടുത്തത് എന്താണെന്ന് അവൻ പറയുന്നതാണ്. അതുകൊണ്ട് അവനത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം വരയോട് തൊട്ടടുത്തായിരിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും വിളിക്കുകയോ കാത്തിരിക്കുവാണെന്ന് അറിയുന്നതാണ്. പുതുവർഷത്തേക്ക് ഒരു ദൃഢ തീരുമാനം നാം എടുക്കുന്നില്ല, അത് യാതൊരു നന്മയും ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ അത് തകർത്തു കളയും. എല്ലാ പുതുവർഷ രാത്രിയിലും എന്റെ പിതാവ് പുകയിലയുടെ കെട്ട് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എവിടേക്കാണത് എറിഞ്ഞു കളഞ്ഞതെന്ന് നോക്കിയിട്ട് അടുത്ത ദിവസം രാവിലെ അത് വീണ്ടും എടുത്തുകൊണ്ടുവരുന്നതിനു വേണ്ടി മാത്രമാകുന്നു. അതുകൊണ്ട് ഇപ്രകാരമാണ് അത് പോകുന്നത്. നമുക്ക് ദൃഢനിശ്ചയങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യമില്ല. നമുക്ക് ദയയും കരുണയും അപേക്ഷിക്കാം, ദൈവത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കാം. തിരുവത്താഴം നൽകുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ തിടുക്കത്തിലായിട്ട് എനിക്ക് ഇനിയും ഒരു അവസരം കിട്ടിയെന്നിരിക്കില്ല. ഈ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കറയും ചുളുക്കവും ഇല്ലാതെ ഒരു സഭയെ കാണുന്നത് എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാകുന്നു. അവിടെ പരിശുദ്ധാത്മാവ് സഹോദരൻ ഗ്രഹാം ഇതിന്റെ ഹൃദയത്തിൽ ഒരു അഭിലാഷയാകുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ സഭ അത്രമാത്രം നിറഞ്ഞതായിട്ട് പാപത്തിന് ഒരിടത്തും നിൽക്കാൻ കഴിയാതെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ എല്ലായിടത്തും നിന്നും വിളിച്ച് നേരെ പുറത്താക്കുന്നത് കാണുന്നതാണ്. ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം കർത്താവിൽ നിന്നും എല്ലായ്പ്പോഴും ഒരു മഹത്തായ ദർശനമായി ഞാനത് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഏകദേശം 10 മണിക്ക് അവൻ എനിക്കത് നൽകിയിരുന്നു. അതിന്റെ ആഗ്രഹത്തെ സന്തുഷ്ടമാക്കി തന്നു. ഒരു ശുശ്രൂഷകനായിരിക്കെ വർഷങ്ങളോളമായി ഞാനത് കാണാൻ അഭിലഷിക്കുകയും അവസാനം അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാകുന്നു. അതിനെക്കുറിച്ച് ഞാൻ യാതൊന്നും പറയാതെ അത് കുറിച്ചെടുക്കുക മാത്രം ചെയ്തിരുന്നു. അത് കൃത്യമായും ഞാൻ എല്ലായ്പ്പോഴും അപേക്ഷിച്ചിരുന്ന അതേ കാര്യം തന്നെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ ജീവനെ വീണ്ടും പുതുക്കി അവന്റെ വേദിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ദൈവം മുമ്പാകെയും അവന്റെ ജനങ്ങളുടെ മുമ്പാകെയും കൂടുതൽ എളിമയേറിയവനായിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ്. പൊതുജനങ്ങളോട് ഇങ്ങനെ ഒരു രീതിയിൽ ഇടപെടേണ്ടി വരാൻ ഇടയാകുന്നത് എന്റെ മുഖ്യമായ ഒരു തെറ്റാണെന്ന് അറിഞ്ഞിരിക്കുകയും അതെന്നിൽ ഉണ്ടായിരിക്കുന്നതിലും കൂടുതൽ എന്നിൽ നിന്നും എടുത്തു കളയുന്നു. ഒരിക്കൽ എന്നിൽ ഉണ്ടായിരുന്ന ആ ആനന്ദത്തെ ദൈവം വീണ്ടും യഥാസ്ഥാനത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നല്ല, അല്ല എന്നാൽ അത് കൂടുതലായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥമാകുന്നു. കൂടുതൽ എളിമ കർത്താവിനെ സേവ ചെയ്യുന്നതിനാകുന്നു. ഈ വരുന്ന വർഷം അവൻ എന്നെ ജീവിക്കാൻ അനുവദിക്കുകയും എനിക്ക് കൂടുതൽ ആരോഗ്യവും ശക്തിയും നൽകി തന്നാൽ ഞാൻ ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ ഒരു ദാസനായും മനുഷ്യർക്കൊരു സഹോദരനായും ഇരിക്കുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. പിതാവേ, ലോകം ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി കറങ്ങുന്നുവെന്ന് ഞങ്ങളോട് പറയപ്പെട്ടിട്ടുള്ളതുപോലെ അത് വീണ്ടും തിരികെ വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ പകലിൽ നിന്ന് ഏറ്റവും നീണ്ട പകൽ വരെ തിരിയാൻ തുടങ്ങും. കുറച്ചു നേരം കൂടി മാത്രമായിട്ട് ചൂളമടിക്കലും ജനങ്ങൾ ആർപ്പ് വിളിക്കുകയും മണിയടിക്കുകയും ചെയ്യുമ്പോൾ പഴയ വർഷം കഴിഞ്ഞുപോകുകയും പുതുവർഷം കടന്നു വരികയും ചെയ്യും. പിതാവേ, 1961 ഈ വർഷത്തെ കാണുന്നതിന് നീ ഞങ്ങളെ ഇടയാക്കിയതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വർഷം ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നന്നായ ഒരു കാര്യമുണ്ടെങ്കിൽ അങ്ങയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കാരണം അത് അയോഗ്യരായ ഞങ്ങളല്ല, എന്നാൽ അത് പരിശുദ്ധാത്മാവായ അവിടുന്ന് തന്നെയായിട്ട് അത് അവസാനം അതിന്റെ വഴിയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ ശാഠ്യവും മത്സരമുള്ള അവസ്ഥയിൽ കടന്നു വന്നിട്ട് എന്തോ ചെയ്യുകയും അത് ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അവനത് ചെയ്തിരിക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. പിതാവേ, അവൻ ഞങ്ങളെ എല്ലായ്പ്പോഴും ഒരു വശത്തേക്ക് തള്ളി മാറ്റിയിട്ടിട്ട് ദൈവ ഇഷ്ടം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കാനിടയാകട്ടെ എന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ സഹോദരി സഭകളും അതിന്റെ പാസ്റ്റർമാരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ ഗ്രഹാമും ദേശത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുമുള്ള സഹോദരന്മാരുമാകുന്നു. യൂട്ടിക്ക, സെല്ലേഴ്സ്ബർഗ്, ജോർജ് ടൌൺ, അങ്ങനെ എല്ലായിടത്തു നിന്നും ആകാനിടയുണ്ട്. വിലയേറിയ ആത്മാക്കൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും തന്നെ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിട്ട് അത് ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ മഹത്തായ ജൂബിലിയെ സഹായിക്കുന്നതാകുന്നു. കൂടാതെ പാട്ടുകൾ പാടുന്നതിനും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നതിനുമായി സമയത്തെ തിരിച്ചിരിക്കുന്നു. സകല ഹൃദയങ്ങളെയും നിറയ്ക്കണമേ, എല്ലാ സംശയങ്ങളെയും നീക്കിക്കളയണമേ, എല്ലാ ഭയത്തെയും ദൂരത്താക്കണമേ, എല്ലാ ക്ഷീണത്തെയും എടുത്തു മാറ്റിക്കളയണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുവന്ന് വചനത്തെ നടുന്നതിനിടയാക്കണമേ. ഞങ്ങൾ വചനം വീഴുന്ന നല്ല ഭൂമിയായിട്ട് ഈ വരുന്ന വർഷത്തേക്ക് ഫലങ്ങൾ കൊണ്ടുവരാനിടയാക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. ഇപ്പോൾ സംസാരിക്കുന്നതിനു വേണ്ടി ഈ സമയത്ത് എന്റെ മേൽ ചീട്ട് വീണിരിക്കുന്നതിനാൽ എന്നെ നീ സഹായിക്കണമേ. സംസാരിക്കുന്ന വചനത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനടിയിലായിട്ട് പോകാനിടയാക്കണമേ. കർത്താവെ, നിന്നെ അറിയാത്തവരെ നിന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രതീക്ഷയോടെ പോകാനിടയാക്കണമേ. നിന്നെ അറിയുന്നവരായി അവിടെയുള്ളവർക്കും നിന്നെ സേവിക്കുന്നതിനായി കൂടുതൽ വിശ്വാസം നൽകണമേ. കർത്താവെ, ഇത് അനുവദിക്കണമേ. എന്റെ ശബ്ദത്തെ സഹായിക്കണമേ. ഒരു ജലദോഷത്താലും ഇന്ന് രാവിലത്തെ ഒരു 4 മണിക്കൂർ നേരത്തെ സന്ദേശത്താലും ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. നീ എന്നെ സഹായിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് ഈ വരുന്ന യോഗത്തിനായും തിരുവെടുത്തായും വേണ്ട സ്ഥിതിയിലാക്കണമേ. ഈ സഭയെയും അതിന്റെ പാസ്റ്ററായ ഞങ്ങളുടെ സഹോദരൻ നെവിലിനെയും അനുഗ്രഹിക്കണമേ. അതിന്റെ ട്രസ്റ്റിമാരെയും ഡീക്കന്മാരെയും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതിലും കൂടുതൽ ധീരതയോടെ ഈ വർഷം നിന്നെ സേവിക്കാനിടയാക്കണമേ. അവരുടെ സേവനത്തിനും ധീരതയ്ക്കും വേണ്ടി നിനക്ക് നന്ദി പറയുന്നു. എന്റെ പക്ഷത്തായി ആരെങ്കിലും നിൽക്കുന്നതിന് എനിക്ക് ആവശ്യം വന്നപ്പോൾ എപ്രകാരം അവർ എനിക്ക് വേണ്ടി നിന്നിരുന്നു. സഹോദരൻ നെവിലും സഹോദരൻ റോയ് റോബർട്ട്സണും കൂടാതെ മറ്റുള്ള ഈ വിലയേറിയ സഹോദരന്മാരെല്ലാം കഷ്ടസമയങ്ങളിൽ ഞങ്ങളോടൊപ്പമായി നിന്നിരുന്നു. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിനടിയിൽ അവർക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നു. അവരെടുത്ത തീരുമാനങ്ങൾ നിന്റെ ഇഷ്ടമാണെന്ന് തെളിയിക്കപ്പെടുകയും അവരുടെ തീരുമാനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, നീ അവരോടൊപ്പം തുടരണമേ. ഇപ്പോൾ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ പാഠങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും തിരുവെഴുത്തിന്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം തൊട്ടാകുന്നു. നിങ്ങൾ ശാന്തരായിരുന്ന് വചനത്തെ ശ്രദ്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നിലായിരിക്കുന്നവർക്ക് എന്നെ ശരിക്കും കേൾക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ കൈകൾ ഉയർത്തുക, നന്നായിരിക്കുന്നു. ഈ മൈക്രോഫോൺ സംബന്ധമായ കാര്യങ്ങളെ നോക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവർ അത് ശ്രദ്ധിച്ചുകൊള്ളുക. ടേപ്പുകൾ വരുന്നുണ്ടോ? ന്യായാധിപന്മാർ ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം കുറച്ചു നേരത്തേക്ക് ഇതിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇസ്രായേൽ മക്കൾ മിദ്യാനിയരുടെ നിമിത്തം യഹോവയുടെ നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമിയരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോരിയരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓപ്രയിൽ അബിയേസ്രിയനായ യോവാശിന്റെ കരിവേലകത്തിന് കീഴേയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനിയരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിന്റെ മിദ്യാനിയരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാനൊരു വിഷയത്തെ ഇവിടെ നിന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെയെന്നതാകുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. എപ്രകാരം ഫെലിസ്തീനും മിദ്യാനിയരും അമോരിയക്കാരും വന്ന് ഇസ്രായേലിനോട് പ്രവർത്തിച്ചിരുന്നുവെന്നും വെട്ടുക്കിളികളെ പോലെ ഈ വ്യത്യസ്തരായ കൂട്ടരെല്ലാം കൂടി വന്ന് അവർക്കുള്ളതെല്ലാം തിന്നുകളയുകയും എടുത്തുകൊണ്ടുപോകുകയും ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ആദ്യം ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിരില്ല എന്ന് നമുക്ക് കാണാം. നിങ്ങളും ആദ്യം ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ പിശാചിന് ഒരു അടി പോലും നിങ്ങളുടെ മേൽ കാൽവെക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ കഴിയുകയില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഈ കാര്യം ഓർത്തിരിക്കണം. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആദ്യം നിങ്ങൾ വിശ്വാസത്തിലാണോ അതോ അല്ലയോ എന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങൾ ദൈവത്തോട് നേരാണെങ്കിൽ പിന്നെ ഓർക്കുക, പിശാചിന് യാതൊരു ഹാനിയും നിങ്ങളുടെ മേൽ വരുത്താൻ കഴിയില്ല, നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. നാം വായിച്ചുപോയ ഈ ഭാഗത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകിയായ ദെബോറയും ബാരാക്കും ജീവിച്ചിരുന്നു. എപ്രകാരം അവൾ പ്രവചിക്കുകയും എന്ത് സംഭവിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ട് അത് അപ്രകാരം തന്നെ സംഭവിക്കുകയുണ്ടായി. ബാരാക്ക് ഒരു യുദ്ധവീരനും എപ്രകാരം അവർ ഈ ശത്രുവിന്റെ നേരെ വിജയത്തിന്റെ പാട്ടും പാടിയിരുന്നു. എന്നാൽ അവർ ഈ വിഷമ പ്രശ്നത്തിൽ നിന്നും പുറത്തായ ഉടനെ തന്നെ വീണ്ടും തിരികെ വേറൊരു ജീവിത രീതിയിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് സഭയുടെ ചിത്രവും അത് തന്നെയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒരു വിഷമ പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന ഉടനെ തന്നെ നേരെ മറ്റൊന്നിലേക്ക് പിന്നെ പോകുന്നു. എന്നാൽ കൃത്യനിർവഹണ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതേ കാര്യം തന്നെയായിട്ട് കൃത്യനിർവഹണ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവവുമായിട്ട് പള്ളിക്കളി നിർത്തേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ അതേ കാര്യം തന്നെയായിട്ട് കൃത്യനിർവഹണ സമയം എത്തിയിരിക്കുന്നു. ദൈവവുമായിട്ട് പള്ളിക്കളി നിർത്തേണ്ട സമയമായിരിക്കുന്നു. ഇനിയും ഒരു പള്ളിക്കളിയില്ല, നാം നമ്മുടെ കർത്തവ്യത്തിലായിരിക്കണം. അതേ ദൈവം തന്നെ ഇന്ന് രാത്രി അത് ജനങ്ങളുടെ ഹൃദയത്തിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പള്ളിക്കളിക്കും മതപരമായ നാട്യത്തിനും നീതി നാട്യത്തിനും വിരാമ സമയമായിട്ട് ഇത് കർത്തവ്യ നിർവഹണ സമയമായിരിക്കുന്നു. അതിന് രാവിലെ സമയം നാം പുതിയ ജന്മത്തെക്കുറിച്ച് പ്രകാരം നാം അതിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതുമാതിരിയാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിലിറങ്ങിയിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ഇപ്പോൾ സത്യമെന്താണെന്ന് അറിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ആദ്യം അറിയാതെ നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അത് ചെയ്യുന്നതിനുള്ള വിശ്വാസമുണ്ടായിരിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് അറിഞ്ഞിരിക്കണം. ഒരു പ്രമുഖനായ ഡോക്ടർ ഒരു രോഗിയുടെ മേൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് എന്നോട് ഒരുവട്ടം സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാസംഗിക, നിങ്ങൾ ഈ ജനത്തോട് ചെന്ന ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു തൂണിലോ തൊടുക എന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. ഞാൻ പറഞ്ഞു, അതിന്റെ കാരണം എന്താണെന്നാൽ ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു തൂണിലോ തൊടുന്നതിൽ കൂടെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കാൻ കഴിയില്ല. വിശ്വാസം അത്രയും അയഞ്ഞതായ ഒരു കാര്യമല്ല, അതെന്തെങ്കിലും ഒരു പ്രമുഖമായ സത്യാവസ്ഥയിൽ അടിസ്ഥാനമിട്ടിരിക്കണം. അതിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആദ്യം എപ്രകാരമാണെന്നും എന്താണെന്നും അറിഞ്ഞിരിക്കണം. ദൈവേഷ്ടം എന്താണെന്നും ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ആ ഉദ്ദേശത്തിൽ ദൈവത്തെ സമീപിക്കേണ്ടത് എങ്ങനെയുമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്നിട്ട് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഉദ്ദേശത്തിനായി അഭ്യർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ അവർ പള്ളിക്കളിയിലായിരുന്നു. ഒരു വിഷമ പ്രശ്നത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചതേ ഉള്ളായിരുന്നു. അവന്റെ ശക്തമായ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ദൈവത്തെ വാസ്തവമായി ചെന്ന് സേവ ചെയ്യുന്നതിന് പകരം അവർ വീണ്ടും ലോകകാര്യങ്ങളിലായിട്ട് വീണ്ടും വിഷമ പ്രശ്നങ്ങളിലേക്ക് തിരികെ എത്തിച്ചേർന്നു. അങ്ങനെ ദൈവത്തിന് ഒരു നിർത്തലിനായി വിളിക്കേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു നിർത്തലിനായി വിളിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലുള്ള സകല സഭാ സംഘടനകളുമായി യോജിപ്പിലാകുന്നതിനു വേണ്ടി നാം ദൈവത്തിന്റെ വചനത്തെ വളച്ചു തിരിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ചെയ്യുന്നതിനുള്ള എല്ലാ പദ്ധതിയുമാകുന്നു. അങ്ങനെ അതിനെ ഈ രീതിയിലാക്കുന്നതിനും ആ രീതിയിലാക്കുന്നതിനും വേണ്ടി മറ്റൊരു രീതിയിലാക്കുന്നതിനും വേണ്ടി നാം വചനത്തെ വളച്ചു പിരിച്ചിട്ട് മറ്റെന്തെങ്കിലും രീതിയിൽ കൂടി ഒരു പദ്ധതിയിൽ യോജിക്കുന്നതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ വിരാമത്തിന് ഒരു പള്ളിനാട്യം നിർത്തുന്നതിനുള്ള സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കത്രയും ആത്മാവ് കിട്ടിയിട്ട് ആത്മാവിൽ നൃത്തം ചെയ്താൽ മതി എന്ന് ജനങ്ങൾ പറയുന്ന സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ കൺമുമ്പിൽ ഒരു വെളിച്ചം പോകുന്നത് കാണുകയോ അല്ലെങ്കിൽ പിന്നിലായി ഒരു വികാരാവേശം ഉണ്ടാകുകയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു വിറയലും കുലുക്കലും വികാരാവേശമായാൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഏത് തരത്തിലുള്ള ഫലമാണത് പുറപ്പെടുവിക്കുന്നതെന്നറിയാതെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ഞാൻ പറയുകയില്ല. ഇന്ന് രാവിലെ നാം അതിൽ കൂടെ കടന്നുപോകുകയും ഒരു ബാലൻ ഒരു പുരുഷനായി ജനിക്കുന്നത് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നും കണ്ടിരുന്നു. അതിലേക്ക് അതിന് വളരേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ നാം ക്രിസ്തുവിൽ തികഞ്ഞ ഔന്നത്യത്തിലേക്ക് വളരുന്നു. അത് ഇന്ന് രാത്രിയിൽ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് നാളെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നത് പോലെയല്ല. നാം മനുഷ്യത്വത്തിലേക്ക് ക്രിസ്തുവിന്റെ ഔന്നത്യത്തിലേക്ക് വളരുന്നു.
അപ്പോൾ
ദൈവത്തിന്റെ ജനങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ ദൈവം എല്ലായ്പ്പോഴും ഒരു പ്രവാചകനെ അവരെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി സത്യവചനവുമായിട്ട് അയക്കുന്നുവെന്ന് നാം കാണുന്നു. ഒരിക്കലും ഒരു വട്ടം പോലും ദൈവത്തിന്റെ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടോ ദൈവം തന്റെ വചനത്തെ അയക്കാതെ നടന്നിട്ടില്ല. നാം ഇന്ന് രാവിലെ കണ്ടിരുന്നതുപോലെ അവന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. അത് വചനപ്രകാരമാണോ എന്നറിയുന്നതിന് അത് പരിശോധിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് വചനപ്രകാരമാണെങ്കിൽ പിന്നെ ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി തീരും. ഇന്ന് പലരും പറയാനിടയുണ്ട്, ഇത് ഞങ്ങളുടെ സഭയുടെ പ്രവാചകനാണ്, ഇത് ഞങ്ങളുടെ സഭയുടെ പ്രവാചകനാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഒരാൾ മറ്റൊരാളോട് പരസ്പരം യോജിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും അവിടെ തെറ്റായിട്ടുണ്ട്. നാം എല്ലാവരും ഒരേ കാര്യം തന്നെ പറഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ നാം വിപരീതമായിട്ടല്ല, എന്നാൽ വചനത്തോട് കൃത്യമായി സംസാരിച്ചിരിക്കണം. ഇപ്രകാരമാണ് ഒരു സത്യപ്രവാചകന്റെ പക്കൽ വചനമുണ്ടോ എന്ന് പരിശോധിച്ചറിയുന്നത്. നിന്റെ സാക്ഷ്യം വ്യവസ്ഥയ്ക്കും പ്രവാചകന്മാർക്കും അനുസരിച്ചല്ലെങ്കിൽ പിന്നെ അവരിൽ വെളിച്ചമില്ല. അത് ശരിയാണ്, അത് വചനപ്രകാരമാകേണ്ടതാകുന്നു. ദൈവം എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു സത്യപ്രവാചകനെ ജനങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. ഒരു സത്യപ്രവാചകൻ ദൈവത്തിന്റെ സത്യവചനത്തെ കൊണ്ടുവരുന്നു. ആ ദൈവത്തിന്റെ വചനമാണ് എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് വിടുതൽ നൽകുന്നത്. ഇപ്പോൾ നാം തിരികെ പോയി 7-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഏഴ് തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് തിരികെ വീണ്ടും ലോകത്തിലേക്ക് പോയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എവിടെ നിന്നോ ഒരാൾ അവിടെ എത്തുകയും അവന്റെ പേര് തന്നെയും പറയപ്പെട്ടിട്ടില്ല. പ്രവാചകൻ തന്റെ പേരിൽ താല്പര്യമുള്ളവനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനൊരൊറ്റ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അത് ദൈവം അവനെ അഭിഷേകം ചെയ്തിരുന്നതാണ്. അവരുടെ സഭാസംഘടനകളിൽ ഏതെങ്കിലും ഒന്നിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തിലേക്കിലെങ്ങുമോ അവൻ തരംതിരിക്കപ്പെടുന്ന കാര്യത്തിൽ അവൻ യാതൊരു വ്യത്യാസം ഉണ്ടാക്കിയിരുന്നില്ല. അത് ബിഷപ്പായാലും അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പായാലും കാര്യമല്ല. അവന് താല്പര്യമുണ്ടായിരുന്ന ഏക കാര്യമെന്നത് തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സന്ദേശമായിരുന്നു. അവൻ ജനങ്ങളെ മാനസാന്തരത്തിനായി തിരികെ വിളിച്ചു. അവരുടെ ദൈവം ശക്തനും വിടുതലിന്റെ ദൈവവുമാകുന്നുവെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അത്ഭുതങ്ങളുടെ ദൈവമായിട്ട് അതവരെ മിസ്രേമ്യരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിരുന്നു. ചെങ്കടൽ തുറന്ന് മരുഭൂമിയിൽ പോഷിപ്പിച്ചിട്ട് ഈ ശക്തനായ ദൈവം മറ്റാരുടെയോ ദേശമെടുത്തവർക്ക് കൊടുത്തു. ആമേൻ. അതൊരു സത്യപ്രവാചകനായിരുന്നു. അവൻ അഭിഷിക്തനും ഈ ജനങ്ങൾക്ക് അവൻ ദൈവത്തിന്റെ ശബ്ദവുമായിരുന്നു. അതിപ്രകാരമായിരിക്കണം എന്നവൻ സംസാരിച്ചു, കാരണം അവർ കുഴപ്പത്തിലായിരുന്നു. ഈ മിദ്യാന്യരും അമോര്യരും മറ്റുള്ളവരും വന്ന് അവരുടെ ദേശത്തുള്ളതെല്ലാം തിന്നുകളഞ്ഞിരുന്നു. അതിനാൽ ശത്രു വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയും അവന് എതിരേടേണ്ടിയും ഇരുന്നു. അവരുടെ സൈന്യത്തിനത് കഴിയില്ലായിരുന്നു, അവരുടെ പുരോഹിതന്മാർക്കത് കഴിയില്ലായിരുന്നു, അവരുടെ സഭകൾക്കത് കഴിയില്ലായിരുന്നു. അതിനാൽ ദൈവത്തിന്റെ വചനത്തിന് വെല്ലുവിളി എതിരിടേണ്ടതായിരുന്നു. ശത്രു ഇന്നും സംസാരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നുവെന്ന് ശത്രു പറയാൻ ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവശ്യവകം എന്നൊരു കാര്യമില്ലെന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇത് വെറും ഒരു വികാരാവേശമാണെന്നും വെറും കൃത്രിമമാണെന്നും പറയുന്നു. അങ്ങനെ ശത്രു വെല്ലുവിളിച്ചിരിക്കുകയും ഈ വെല്ലുവിളിയെ എതിരിടേണ്ടതും ആവശ്യമാകുന്നു. ഇന്ന് സഭാസംഘടനകൾ ജനങ്ങളെ അതിൽ നിന്നും മാറ്റി ഈ സംഘടനയിൽ ഇടുകയും ആ സഭാസംഘടനയിൽ ഇടുകയും ചെയ്യുമ്പോൾ ഈ ദിവസത്തെ വെല്ലുവിളി എതിരിടുന്നതിനായി ഒരു വഴി മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ അവരുടെ മുടി കത്തിരിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരെയും ട്രസ്റ്റിമാരെയും ഡീക്കന്മാരെയും സഭയിൽ പാസ്റ്റർമാരെയും അനുവദിക്കുന്നു, കാരണം അവർ കുറച്ച് PhD യും LLD യും പ്രാപിച്ചിരിക്കുന്നു. അതാണ് ആവശ്യമായിട്ടുള്ളത്. യേശു ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും അതാവശ്യപ്പെട്ടിരുന്നില്ല.
Jesus' requirement was, wait in the city of Jerusalem until you're endued with power from on high.
യേശു ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾ മേലെ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേമിൽ കാത്തിരിപ്പീൻ, പിന്നെ നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും എന്നാകുന്നു. അത് അവന്റെ വെല്ലുവിളി എതിരിടും, അത് ശത്രുവിന്റെ വെല്ലുവിളിയെ നേരിടും. അത് ആ ദിവസം നേരിട്ടു, അത് ഈ ദിവസവും നേരിടും. ഇവിടെ 7-10 വരെ ആ പ്രവാചകൻ വരുന്നത് ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 7-10 വരെ ജനങ്ങളുടെ വിശ്വാസ ത്യാഗത്തെ നാം കാണുന്നു. 7-10 വരെ പ്രവാചകൻ വന്ന് ജനങ്ങൾക്ക് പ്രതിവിധി നൽകുന്നത് നാം കാണുന്നു. ശ്രദ്ധിക്കുക, അവൻ എവിടെ നിന്ന് വന്നിരുന്നു എന്ന് നമുക്കറിയില്ല. ഒരു പരീക്ഷനുണ്ടായിരുന്നുവെന്നും അവൻ കുറച്ചു സമയം പുരോഹിതനായിരുന്നുവെന്നും മറ്റും അവൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അവന്റെ പശ്ചാത്തലത്തെ അതൊരിക്കലും തരുന്നില്ല. ഈ പ്രവാചകന്മാർ എവിടെയോ നിന്ന് എഴുന്നേൽക്കുന്നു. ഏലിയാവിനെ നോക്കുക, മുഖ്യ പ്രവാചകന്മാരിൽ ഏലിയാവ് 6-ാമത്തേതും 6-ാമത്തേതുമായിരുന്നു. അവന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്കറിയാവുന്നതായിട്ട് യാതൊന്നുമില്ല. അവൻ ഏത് സ്കൂളിൽ പോയിരുന്നുവെന്ന് നമുക്കറിയില്ല. അവൻ ഏത് തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഏക കാര്യമെന്നത് ദൈവം അവനോടൊപ്പമായിരുന്നു എന്നതാണ്. അവൻ കടന്നു വരികയും വന്നതുപോലെ തന്നെ നിഗൂഢമായിട്ട് അവൻ തിരികെ പോവുകയും ചെയ്തു. അവൻ എവിടെയോ കാട്ടിൽ നിന്ന് വന്നിട്ട് തിരികെ കാട്ടിലേക്ക് പോകുകയും ആത്മരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവൻ നിഗൂഢമായി വരികയും നിഗൂഢമായി പോകുകയും ചെയ്തു. അവന് വേദശാസ്ത്രപരമായി യാതൊരു പശ്ചാത്തലവുമില്ലായിരുന്നു. അവൻ എവിടെ നിന്ന് വന്നിരുന്നുവെന്നോ അവന്റെ പിതാവ് ആരായിരുന്നുവെന്നോ മാതാവ് ആരായിരുന്നുവെന്നോ അവന്റെ സഹോദരന്മാരും സഹോദരിമാരും ആരായിരുന്നുവെന്നോ നമുക്കറിയില്ല. അവനൊരു ദൈവപുരുഷനായിരുന്നു എന്ന കാര്യം മാത്രം നാം അറിഞ്ഞിരുന്നു. ദൈവം എവിടെയോ നിന്ന് അവനെ എടുത്തിട്ട് അവനെ ഉപയോഗിക്കുകയും എവിടെയോ അവന്റെ സാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുപോകുകയും ചെയ്തു. അവനൊരു ദൈവപുരുഷനായിരുന്നു. ഇവിടെ ഇതാ ഒരു പ്രവാചകൻ വന്നിട്ട് ആ നാഴികയ്ക്ക് വേണ്ടി യഹോവയുടെ വചനത്തെ അവർക്ക് നൽകി. ഓർക്കുക, അവൻ ഒരിക്കലും മനുഷ്യ നിർമ്മിതമായ വേദശാസ്ത്രം അവർക്ക് പഠിക്കാൻ കൊടുത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച എന്റെ ശക്തിയെയും എന്റെ സാമർത്ഥ്യത്തെയും കാണിച്ചിരിക്കുന്നു. ഗിദെയോനും അവിടെയിരുന്ന് അവനെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ ഊഹിക്കുകയായിരുന്നു. യഹോവയായ ഞാൻ ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. നിങ്ങളോ എന്റെ വാക്കുകളെ അനുസരിച്ചില്ല, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിനിടെയുള്ള മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്റെ സന്ദേശത്തിന് ശേഷം ഉടനെ തന്നെ അവിടെ കർത്താവ് രംഗത്ത് പ്രത്യക്ഷനായി. ആമേൻ. അവൻ സന്ദേശം നൽകി കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് ഒരു മരത്തിന്റെ കീഴെ പ്രത്യക്ഷനായി.
The Lord came after the message of the prophet.
പ്രവാചകന്റെ സന്ദേശത്തിന് ശേഷം കർത്താവ് ഒരു മരത്തിനടിയിലായി വന്നിരുന്നു. ജനങ്ങൾ പിന്തിരിഞ്ഞ് അവരുടെ സമ്പ്രദായങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അയച്ചു. പ്രവാചകൻ തന്റെ സന്ദേശവുമായി പോയി കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് പ്രവാചകന്റെ സന്ദേശത്തെ വീണ്ടെടുക്കലിനായി പിന്തുടരുന്നു.
ഹോ,
നാം ഒരു മഹത്തായ സമയത്താണ് ജീവിക്കുന്നത്. പ്രവാചകൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് സംഭവിച്ചത്? കർത്താവ് രംഗത്തെത്തി. യോഹന്നാൻ രംഗത്ത് നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് രംഗത്തെത്തി. എത്രയോ വിചിത്രമായ രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ അവനത് ചെയ്യുകയും ഒരു നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാം വായിച്ച തിരുവെഴുത്തിൽ ഇവിടെ ഗിദെയോൻ ഭയപ്പെട്ടിട്ട് മുന്തിരിച്ചക്കനരികെ ഫെലിസ്തീരും മിദ്യാനീരും അവനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനും അവന്റെ പിതാവും കൂടി ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അതിൽ നിന്നും ശീതകാലത്തേക്ക് കുറച്ച് ഭക്ഷണം അവർക്ക് കിട്ടിയിരുന്നു. അവർ കണ്ടുപിടിക്കപ്പെടാതിരിക്കേണ്ടതിന് രഹസ്യമായി അത് മെതിക്കുകയായിരുന്നു. കാരണം അവർ വെട്ടുക്കിളികളെ പോലെ കൂട്ടമായി വന്ന് അവർക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയിരുന്നു. ആ പ്രകാരമാണ് പിശാച് ചെയ്യുന്നത്. ഒരു ചെറിയ സഭയായി നാം തുടങ്ങിയും എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ ഇത് സത്യമാണെന്ന് അറിയാത്തവരെ എത്ര പ്രാസംഗികരുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു കപടനാട്യക്കാരൻ ആ കൂട്ടത്തിനിടയിൽ കടന്നുകൂടിയിട്ട് അത് വലിച്ചു കീറി തുണ്ടമാക്കി കളയും. ശരിയാണ്, അവന് കഴിയുമെങ്കിൽ സഭയെ അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്നു. നോക്കൂ, അത് പിശാചാണ്. വെട്ടിക്കളികളെ പോലെ വന്ന് അവർക്ക് നൽകിയിരുന്നതെല്ലാം എടുത്തുകൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഗിദെയോൻ തിരുവെഴുത്ത് അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. യഹോവയുടെ ദൂതൻ അവനോട് സംസാരിച്ചപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് യഹോവയുടെ ദൂതനല്ലായിരുന്നു. ഇവിടെ അത് യഹോവ എന്നുള്ളതിനെ വലിയ അക്ഷരത്തിൽ എഴുതി സൂചിപ്പിച്ചിരിക്കുന്നു. അതൊരു ദൂതനായിരുന്നില്ല, അത് ദൈവമായിരുന്നു. അത് മരുഭൂമിയിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനായതുപോലെ ദൈവം ഒരു മനുഷ്യനായിട്ട് അത് തിയോഫനിയിലായിരുന്നു. ഒരു മനുഷ്യനെ പോലെ കാണപ്പെട്ടിരിക്കുകയും ആ കാരണത്താൽ ഒരു സന്ദേശവാഹകനായിരിക്കെ അവൻ യഹോവയുടെ ദൂതനായിരുന്നു. അവനവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, ഇസ്രായേലിന് അവനിൽ കൂടെ വിടുതൽ നൽകാൻ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ ആ ചോദ്യം ചോദിക്കുകയുണ്ടായി, എന്തൊരു തിരുവെഴുത്ത് പ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അപ്രകാരം അറിയാവുന്ന ഈ തരത്തിലുള്ളവരുടെ അടുക്കലാണ് ദൈവം വരുന്നത്. ഗിദെയോൻ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയും നീ അവന്റെ സന്ദേശവാഹകനാണെങ്കിൽ പിന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതായ അത്ഭുതങ്ങൾ എവിടെ? ദൈവം പോകുന്നിടത്തെല്ലാം അവന്റെ അത്ഭുതങ്ങളും പിന്തുടർന്നിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവം ഉണ്ടായിരിക്കുന്നിടത്ത് അവന്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത്ഭുതങ്ങളിൽ വിശ്വസിക്ക പോലും ചെയ്യാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അതെങ്ങനെ കഴിയും? അവനവനെ അല്ലയോ പരാക്രമശാലി എന്ന് വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഇതിനാൽ നീ ഇസ്രായേലിനെ രക്ഷിക്കാൻ പോകുന്നതാണ്. അത് കാഴ്ചക്കൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് പോലെയായിട്ട് അതൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അവനവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഇല്ല എന്റെ കർത്താവേ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ മേൽ ഈ കുഴപ്പങ്ങൾ എന്തുകൊണ്ടാണ്? കൂടാതെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും എവിടെ? ദൈവം ചെയ്യാറുള്ളതായ കാര്യങ്ങളൊക്കെയും എവിടെ? സന്ദേശവാഹകൻ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് വിശ്വസിക്കുന്നതിനുള്ള ഒരു നല്ല വഴിയുണ്ട്. അവന് ഭക്തിയുടെ വേഷധാരണമുണ്ടെങ്കിൽ അവൻ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ശക്തിയെ നിഷേധിച്ചു കളയും. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനാണെങ്കിൽ ഇത് സംസാരിക്കുക മാത്രമല്ല, എന്നാൽ അത് ചെയ്യുന്നതിന് അവന്റെ പക്കൽ അതുണ്ടായിരിക്കുകയും ചെയ്യും. കൂടാതെ അവൻ സംസാരിക്കുന്ന ദൈവം അവന്റെ കൂടെയും അവന്റെ ഉള്ളിലുമാണെന്ന് അത് കാണിക്കുകയും ചെയ്യും. അവൻ ചോദിച്ചു, ദൈവം നമ്മോട് കൂടെയായിരുന്നുവെങ്കിൽ അവന്റെ വലിയ ആശ്ചര്യ പ്രവൃത്തികളൊക്കെയും എവിടെയാകുന്നു? കാരണം നാം മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുക, ഗിദെയോൻ എത്രമാത്രം തിരുവെഴുത്ത് പ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന് നോക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവമാകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നവൻ പറയുകയാണ് ചെയ്തത്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മഹാനായ ദൈവമാകുന്നു. അവൻ ഞങ്ങൾക്ക് വേണ്ടിയും അവൻ ഞങ്ങളോട് കൂടെയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനുമാണെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എനിക്കെവിടെ കാണാൻ കഴിയും? ഈ ദൈവം പ്രവൃത്തിയിലായിട്ട് എനിക്കെവിടെ കാണാൻ കഴിയും? അവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ എവിടെയാകുന്നു? പരാക്രമശാലിയായ മനുഷ്യന് തിരികെ വചനത്തിലേക്ക് അത് ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം ദൈവം അമാനുഷികനായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അമാനുഷികമാകവൻ എവിടെയായിരുന്നാലും അവൻ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യും. കാരണം അമാനുഷികത അവനിലായിരിക്കുന്നു. നിങ്ങൾക്കതിൽ നിന്നും പുറത്താകാൻ കഴിയുകയില്ല. കാറ്റടി ഏൽക്കാതെ കാറ്റിന് നേരെ നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? വെള്ളത്തിൽ നനയാതെ നിൽക്കാൻ എങ്ങനെ കഴിയും? വെള്ളം നനവാകുന്നു, അതതിന്റെ രാസപദാർത്ഥമാകുന്നു, അത് നനവാകുന്നു. അങ്ങനെ നിങ്ങൾ വെള്ളത്തിലാകുമ്പോൾ നിങ്ങൾ നനയാൻ പോകുകയാണ്, ശരിയാണ്. അങ്ങനെ നിങ്ങൾ അമാനുഷികമായ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു അമാനുഷികമായ ദൈവത്തിന്റെ അമാനുഷികമായ അടയാളങ്ങളും അമാനുഷികമായ പ്രവൃത്തികളും ഉണ്ടാകാൻ പോകുന്നതാണ്. ആ കാരണത്താൽ അവൻ ചോദിച്ചു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ അത്ഭുതങ്ങളും അവന്റെ പ്രവൃത്തികളും എവിടെ? ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതാകുന്നു ഇത്. നോക്കൂ, ദൈവം എവിടെയാകുന്നുവോ അവിടെ അത്ഭുതങ്ങളാകുന്നു. ദൈവം എവിടെയാകുന്നുവോ ദൈവത്തിന്റെ അടയാളവും അവിടെയാകുന്നു. ഗിദെയോൻ വളരെ തിരുവെഴുത്ത് പ്രകാരമായിട്ട് ഈ കാര്യങ്ങളൊക്കെയും എവിടെയെന്ന് ചോദിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ഇപ്രകാരമാകുന്നു. ഞാൻ 50 വയസ്സോളം പ്രായമേറിയ ഒരു മനുഷ്യനാകുന്നു എന്നവൻ പറയും. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവർ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ പോകുകയും പുരോഹിതന്മാർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞാൻ പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നു. ഞാൻ എഴുതപ്പെട്ട വചനമായ ചുരുളുകളെല്ലാം വിശ്വസിക്കുന്നു. ഈ ചുരുളുകളിൽ ദൈവം തന്റെ ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതായി വായിച്ചിട്ടുണ്ട്. ഈ കരുവേലകത്തിന് കീഴെ ഈ മനുഷ്യൻ എഴുന്നത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഗിദെയോൻ അറിയില്ലായിരുന്നു. ആമേൻ. അതൊരു മനുഷ്യനായിരുന്നുവെന്ന് മാത്രം അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഞങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നവൻ പറഞ്ഞു. അതെത്രമാത്രം തിരുവെഴുത്ത് പ്രകാരമായിരുന്നു. കാരണം അമാനുഷികമായവൻ എവിടെയാണോ ദൈവവും അവന്റെ അടയാളവും അവനോടൊപ്പമായിരിക്കും. ദൈവം എവിടെയാകുന്നുവോ ദൈവത്തിന്റെ അടയാളവും ദൈവത്തോടു കൂടെയാകുന്നു. നമുക്കതറിയാം. അവൻ തന്റെ ജനങ്ങളിലാകുന്നുവെങ്കിൽ അവർ അവന്റെ അടയാളങ്ങൾ ചെയ്യും, ശരിക്കും സത്യമാകുന്നു. ഗിദെയോന്റെ പക്കൽ ഉണ്ടായിരുന്ന ചോദ്യം അതായിരുന്നു. അതെ, ദൈവം എവിടെയാകുന്നു? ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, പിന്നെ അവന്റെ അടയാളം എവിടെയാകുന്നു എന്ന് ഞാൻ കാണട്ടെ. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഈ മഹത്തായ കർത്തവ്യം എന്റെ മുമ്പിൽ കിടക്കുന്നു. ഒരുപക്ഷെ അവിടെ നിന്നിരുന്ന ഈ മനുഷ്യൻ ഒരു വൃദ്ധനായ മനുഷ്യനെ പോലെ കാണപ്പെട്ടെന്നിരിക്കാം. അവന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഈ ആറാമത്തെ അധ്യായം തുടർന്ന് വായിക്കുക. കാഴ്ചക്കൊരു വൃദ്ധനായ മനുഷ്യനെ പോലെ കയ്യിലൊരു വടിയുമായി അവൻ വൃക്ഷത്തിന് കീഴിലായിരുന്നു. അവൻ അവനെ അല്ലയോ പരാക്രമശാലി എന്ന് സംബോധന ചെയ്തു. എന്നിട്ട് അവനോട്, ദൈവം ഈ കാര്യം ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങൾ എവിടെയെന്ന് അവൻ ചോദിച്ചു. ആ മാനുഷികനായ ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ അമാനുഷികമായ പ്രവൃത്തികൾ എവിടെയാകുന്നു? നമ്മളുടെ സഭകളുടെ ഇടയിൽ ഇന്ന് രാത്രിയിൽ അത് നിഷ്പ്രയാസം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഒരിക്കൽ ജീവിച്ചിരുന്ന ആ ദൈവം എവിടെയാകുന്നു? അവൻ മരിച്ചുപോയോ? അവൻ പോയി കഴിഞ്ഞിരിക്കുന്നുവോ? അവൻ പിന്തുടർന്നിരിക്കുകയാണോ? അവനൊരു യാത്രയിലാണോ? അല്ല ശ്രീമാൻ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം ദൈവത്തിന് അവകാശപ്പെട്ടവരാണെന്ന് പറയുന്നുവെങ്കിൽ പിന്നെ ദൈവം എവിടെയാകുന്നുവെന്ന് നമുക്ക് കാണാം. നമുക്ക് ദൈവത്തിന്റെ അടയാളത്തെ കാണാം. ഈ കൂടാരം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച് നമുക്ക് കാണാം. ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കൾ വീണ്ടും ജനിച്ച് നമുക്ക് കാണാം. ജീവിതങ്ങൾ നേരെയാക്കപ്പെട്ട് നമുക്ക് കാണാം. രോഗികളും അന്ധരും ബദിരരുമായവരുടെ മേൽ അവന്റെ മഹത്തായ പ്രവൃത്തികൾ നിർവഹിക്കപ്പെട്ട് കാണാം. ദൈവം നമ്മുടെ മധ്യയാകുന്നു. ദൈവം നമുക്ക് വേണ്ടിയാകുന്നുവെങ്കിൽ അവന്റെ അത്ഭുതങ്ങൾ എവിടെ? ഈ ചോദ്യം അവൻ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ദൈവം തന്റെ ജനങ്ങളോട് കൂടെയും തന്റെ ജനങ്ങളിലുമാണെങ്കിൽ പിന്നെ ഒരു വ്യക്തിക്ക് ദൈവം ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ അല്ലാതെ മറ്റ് യാതൊന്നും ചെയ്യുന്നതിന് നിവൃത്തിയില്ല. കാരണം അത് ഇനിയും ആ വ്യക്തിയല്ല, എന്നാൽ ദൈവം ആ മനുഷ്യനിലാകുന്നതാണ്. ആ വ്യക്തി പാപം ചെയ്യുന്നുവെങ്കിൽ പിന്നെ ദൈവം അവിടെ ഉണ്ടാകില്ല. അവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിന്നെ ദൈവം അവിടെ ഇല്ല. ദൈവത്തിന് പാപവുമായിട്ട് യാതൊരു ഇടപാടുമില്ലെന്ന് നമുക്കറിയാം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു തിരുവെഴുത്ത് ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതേ ചോദ്യം തന്നെ ചോദിക്കപ്പെട്ടു. നീയൊരു മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ പക്ഷപാതക്കാരനെ സൌഖ്യപ്പെടുത്തിയപ്പോൾ അവനോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞപ്പോൾ, ഒരു നിമിഷം നിൽക്കുക, നീ ഒരു മനുഷ്യനായിരിക്കെ പാപങ്ങളെ ക്ഷമിക്കുന്നത് എങ്ങനെ? മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിപ്പാനും അല്ലെങ്കിൽ രോഗശാന്തിക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാകുന്നു എന്നവൻ പറഞ്ഞു. നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ അതോ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പമായത്? അതിനുശേഷം അവൻ ആ മനുഷ്യനോട് സംസാരിക്കുകയും അവൻ എഴുന്നേറ്റ് നടന്നു പോവുകയും ചെയ്തു. പരീശന്മാർ ഈ കാര്യത്തിൽ അവനെ ചോദ്യം ചെയ്തിരുന്നു. യേശു അവരോട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അടയാളങ്ങൾ വിശ്വസിക്കുക. മോശയെപ്പോലെ ഒരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്നും അവൻ മസീഹ ആയിരിക്കുമെന്നും അവരോട് പറയപ്പെട്ടിരുന്നു. അവൻ അവരോട്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, ഞാൻ തെറ്റാകുന്നു. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുകയും നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പ്രവൃത്തികളെ വിശ്വസിക്കുക. പ്രവൃത്തികൾ എന്താണ് ചെയ്യുന്നത്? അത് ഞാൻ ആരാകുന്നു എന്ന് നിങ്ങളോട് പറയുന്നു. അവ എന്നെ സാക്ഷീകരിക്കുന്നു, അതെന്റെ സാക്ഷികളാകുന്നു. ഞാൻ പ്രസ്ബിറ്റേറിയൻ സഭയിൽ അംഗമാകുന്നു അല്ലെങ്കിൽ പെന്തിക്കോസ്തുകാരനാകുന്നു, എന്റെ കൂട്ടായ്മയുടെ കാർഡ് എനിക്ക് കാണിക്കാൻ കഴിയും എന്നുള്ള എന്റെ വിശ്വാസ പത്രങ്ങളല്ല. എന്നാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈവത്തിന്റെ അടയാളങ്ങൾ, മസിഹായുടെ അടയാളങ്ങൾ, അതാണ് എന്നെ സാക്ഷീകരിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്ത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു വിശുദ്ധ യോഹന്നാൻ 14:12 അത് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 14:12, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. ആമേൻ. അതെന്താകുന്നു സഹോദരന്മാരെ, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ദൈവം നമ്മളാകുന്നുവെങ്കിൽ പിന്നെ നമുക്കുള്ള കുഴപ്പങ്ങൾ എന്താകുന്നു? എവിടെയോ എന്തോ തെറ്റായിരിക്കുന്നു. അതെ, യേശു പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്നെ സാക്ഷീകരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. കാരണം അതാണ് എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകുന്നത്. നിങ്ങളുടെ ദൈവമായ യഹോവ മോശയെ പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുതേൽപ്പിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രവാചകനെ കേൾക്കാത്ത ഏവനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുറിച്ചു കളയപ്പെടും. മസിഹായിക്ക് തന്നെ പിന്തുടർന്നിരുന്ന ഒരു അടയാളമുണ്ടായിരുന്നു. മസിഹായുടെ അടയാളം എന്നെ പിന്തുടരുന്നില്ലെങ്കിൽ പിന്നെ എന്നെ വിശ്വസിക്കേണ്ട എന്ന് യേശു പലവട്ടം പറഞ്ഞിരുന്നു. എന്നാൽ മസിഹായുടെ അടയാളം എന്നെ സാക്ഷീകരിക്കുന്നുവെങ്കിൽ പിന്നെ അടയാളത്തെ വിശ്വസിക്കുക. കാരണം ഞാൻ തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അടയാളം ശരിയാകുന്നു, കാരണം അത് തിരുവെഴുത്ത് പ്രകാരമാകുന്നു. ഹല്ലേലൂയ. അവിടെയാണ് ഗിദെയോൻ കടക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അവിടെയാണ് ഗിദെയോൻ നിന്നിരുന്നത്. ഓ, ഞങ്ങളോടൊപ്പം ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ അവനൊരു ദൈവമാകുന്നുവെന്നുള്ളതിന്റെ അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു, കാരണം അവൻ അതേ അടയാളങ്ങൾ തന്നെ ചെയ്യും. ദൈവം എന്താണ് ചെയ്തത്? ഗിദെയോൻ പറഞ്ഞു, ഞാനൊരു വഴിപാട് കൊണ്ടുവരുന്നത് വരെ നീ ഇവിടെ നിന്ന് പോകരുതേ. അവൻ ചെന്നൊരു പശുവിനെ അല്ലെങ്കിൽ ഒരു കോലാട്ടിൻകുട്ടിയെ കൊന്നിട്ട് അവനത് പുഴുങ്ങി. അവൻ അപ്പവും കുഞ്ഞാടിനെയും കൊണ്ടുവന്ന് അവിടെ ചൊരുക്കി. ദൂതൻ അവനോട് ഞാനിവിടെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളെയും തെളിയിക്കുക, വചനത്താൽ അതിനെ പരിശോധിക്കുക. അവൻ പറഞ്ഞു, ഞാനിവിടെ കാത്തിരിക്കാം, ഒരുപക്ഷെ രണ്ടു മൂന്ന് മണിക്കൂറുകൾ എടുത്തന്നിരിക്കാം. ഗിദെയോൻ അപ്പവും ചാറും ഇറച്ചിയുമായി വന്നു. ദൂതൻ അവനോട്, ഇതിനാൽ നീ ഇതറിയും, ഇതതിന് തെളിവാക്കി തരും. അവൻ ചാറ് ഭൂമിയിലേക്ക് ഒരു പാനീയ വഴിപാടായി അർപ്പിച്ചു. അവൻ അപ്പവും മാംസവും എടുത്ത് അവൻ മെതിച്ചുകൊണ്ടിരുന്ന പാറമേൽ വെച്ചു. ഒരു വൃദ്ധനായ മനുഷ്യനെ പോലെ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അവൻ അതിനെ തൊട്ടു. അവനത് തൊട്ടപ്പോൾ തീയും പുകയും ഉണ്ടായിട്ട് ആ വഴിപാട് ദഹിപ്പിച്ചു കളഞ്ഞു. എന്തായിരുന്നു അത്? അവൻ എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തിരികെ തിരുവെഴുത്തിലേക്ക് അവനെ കൊണ്ടുപോകുകയായിരുന്നു. അത് ഏലിയാവിനോടൊപ്പം കർമേൽ പർവ്വതത്തിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചവൻ തന്നെയാകുന്നു. നിങ്ങളുടെ ആത്മാക്കളെ ന്യായവിധിയുടെ പിത്തളവേദിയിലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ അനന്യനായ ദൈവം തന്നെയെങ്കിൽ അവൻ ബലിയെ സ്വീകരിക്കും. അവന്റെ വേദിയിൽ അത് അർപ്പിക്കപ്പെടുകയും ആത്മാർത്ഥതയോടെ അർപ്പിക്കപ്പെടുകയും അവൻ വഴിപാടിനെ ദഹിപ്പിച്ചിട്ട് ലൗകികത അതിൽ നിന്ന് പുറത്തായി പോയി കഴിയും. വഴിപാട് ദഹിപ്പിക്കപ്പെടുകയും പുക മാത്രം അതിൽ നിന്ന് വരികയും ചെയ്യും. അതെ, നീ തന്നെ ദൈവവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ബൈബിളിലെ ദൈവവുമാണെങ്കിൽ നീ ഒരത്ഭുതം പ്രവർത്തിച്ച് ഞാൻ കാണട്ടെ, അല്ലെങ്കിൽ ഏത് വിധത്തിലെങ്കിലുമുള്ള ഒരത്ഭുതമായിട്ട് അത് ദൈവവും ഞാനുമായി കണ്ടുമുട്ടി എന്ന് ഞാൻ അറിയുന്നതിനിടയാക്കണമേ. ഇപ്പോൾ ഞാനിത് പറയട്ടെ, ദൈവം ദൈവമായി തന്നെ ശേഷിക്കുന്നുവെങ്കിൽ, ദൈവം കഴിഞ്ഞുപോയ നാളുകളിലായിരുന്ന അതേ ദൈവം തന്നെയെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് പ്രാസംഗികന്റെ കൈപിടിച്ച് കുലുക്കാൻ പോകേണ്ടതിന്റെയോ നിങ്ങളുടെ പേര് പുസ്തകത്തിലിടേണ്ടതിന്റെയോ ആവശ്യമില്ല. ആ സംഗതികളൊക്കെയും കൊള്ളാം, അതിനെതിരായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തിരികെ ചെന്ന ഒരു സഭയിലെ അംഗമാകുകയും നിങ്ങളുടെ പേരൊരു പുസ്തകത്തിലാക്കുകയും അവർ നിങ്ങൾക്കൊരു കത്ത് തരികയും ചെയ്യുന്നു, നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോരുകയും ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും തെറ്റായിട്ടൊരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുകയും നിങ്ങൾ അത് വേറൊരു സഭയിലേക്ക് എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും തെറ്റായിട്ട് പോകുമ്പോൾ നിങ്ങൾ അത് വേറൊരു സഭയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾ ആദ്യത്തെ സ്ഥാനത്ത് തന്നെ അത് ശരിയായി ചെയ്തില്ല എന്നുള്ള കാര്യം നോക്കുക. ദൈവം ദൈവം തന്നെയെങ്കിൽ നിങ്ങളുടെ പാപഭരിതമായ പ്രാണനെ അവന്റെ വേദിയിലിടുക. അവൻ അതിനെ തന്റെ വചനത്താലും തന്റെ ശക്തിയാലും തൊടും. ലൗകികത നിങ്ങളെ വിട്ടുപോകുകയും അവൻ ദൈവമായി തന്നെ ശേഷിക്കുന്നെങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുകയും ചെയ്യും. അവൻ പഴയ നിയമത്തിലെ ദൈവമായിരുന്നു, അവൻ പുതിയ നിയമത്തിലെ ദൈവമായിരുന്നു. അവൻ അതേ ദൈവം തന്നെ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അമാനുഷിക വ്യക്തിയാൽ ഒരു അമാനുഷികമായ കാര്യം ചെയ്യപ്പെട്ട് കഴിയുന്നു. ഒരിക്കൽ നിങ്ങൾ മദ്യപിക്കുകയും പുകവലിക്കുകയും നുണ പറയുകയും ചെയ്തിരിക്കുകയും സ്ത്രീകളായ നിങ്ങൾ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചും മുടികത്തിരിച്ചും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ തന്നെ മോടിപിടിപ്പിച്ച് നടന്നിരുന്നു. എന്നാൽ എന്തോ സംഭവിച്ചിട്ട് നിങ്ങളെ കൊണ്ടത് വീണ്ടും ചെയ്യിക്കുന്നതിന് നരകത്തിലുള്ള സകല പിശാചിക്കളെ കൊണ്ടും കഴിയാതെ വരുന്നു. എന്തോ സംഭവിച്ചിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അവൻ ചെയ്തത്? നിങ്ങളുടെ ഹീന ഹൃദയത്തെ മാറ്റുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റുകയും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുകയും ചെയ്യുന്നു. അമാനുഷിക ദൈവത്താലുള്ള ഒരു അമാനുഷിക വചനം സമയപരിധിയിലുള്ള ഒരു സൃഷ്ടിയെ നിത്യതയിലെ സൃഷ്ടിയാക്കുന്നു. ആമേൻ. ലോകത്തെ നിങ്ങളിൽ നിന്ന് എടുത്തുകളയുകയും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അവന്റെ ആത്മാവിൽ നിറഞ്ഞിട്ട് അവനെ കണ്ടുമുട്ടുവാൻ തയ്യാറാകുന്നു. ദൈവം ദൈവമാകുന്നു, അവന്റെ അത്ഭുതങ്ങൾ എവിടെ? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ദൈവം മെത്തഡിസ്റ്റ് സഭയോട് കൂടെ ആകുന്നുവെങ്കിൽ പിന്നെ ഈ സ്ത്രീകളെല്ലാം എപ്പോഴും മുടികത്തിരിച്ച് കളയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ബാപ്റ്റിസ്റ്റ് സഭയോട് കൂടെ ആകുന്നുവെങ്കിൽ പിന്നെ പാസ്റ്ററും ബാക്കിയുള്ളവരും ഇപ്പോഴും പുകവലിക്കുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി അവർ ഇപ്പോഴും നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടാതെ അന്യഭാഷയും അന്യഭാഷയുടെ വ്യാഖ്യാനവും പ്രവചനപരവും നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഇപ്പോഴും അതേ ദൈവം തന്നെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും അത് നിഷേധിക്കുന്നത്? പുതിയ നിയമത്തിലെ ദൈവമായ പരിശുദ്ധാത്മാവ് തന്നെ ഇപ്പോഴും പെന്തിക്കോസ്തുകാർ അവകാശപ്പെടുന്ന അതേ ദൈവമാകുന്നുവെങ്കിൽ പിന്നെ അവരുടെ വിഭജനത്തിന്റെ ഭിത്തികൾ തകർത്തു കളയുകയും തമ്മിൽ വഴക്കിടുകയും ചെയ്യുന്നത് നിർത്തിയിട്ട് വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളായി തീരുന്നില്ല. തീർച്ചയായും ഇല്ല. ഒരുവൻ മറ്റൊരുവനോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല. നോക്കൂ, വഴിപാട് ദഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ വികാരാവേശങ്ങളിൽ കൂടി പോവുകയും എല്ലാ കാലഘട്ടത്തിലും കൂടി വിഗ്രഹങ്ങൾക്കടിയിലായി അവർ വികാരാവേശത്തിൽ ഇതെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ബൈബിളിലെ ദൈവമായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അതേ ദൈവം ലോകത്തെയും സകല വ്യത്യസ്തതകളെയും കത്തിയരിച്ചു കളഞ്ഞിട്ട് നമ്മെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കുന്നു. അതെ, യേശു പറഞ്ഞു, ഈ കാര്യങ്ങൾ ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നു. ഈ വക കാര്യങ്ങളെല്ലാം നമുക്കുള്ളതിന്റെ കാരണം എന്താണെന്നാൽ നാം ഇപ്പോഴും സഭാസംഘടനാപരമായ വ്യത്യസ്തകളെ അനുവദിക്കുകയും മതസംഹിതകളും വഴക്കും പെരുമയും ലോകത്തിലുള്ള പിശാചികളും നമ്മെ ദൈവത്തിന്റെ യഥാർത്ഥ സത്യത്തിൽ നിന്നും അന്ധരാക്കുകയും ചെയ്യുന്നതിനാലാകുന്നു അത്. ശരിയാണ്, വളരെയധികം വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയാറുള്ളതുപോലെ അവരുടെ പക്കൽ ഇന്ന് ഏലിയാവിന്റെ പുതപ്പും അതുപോലെയുള്ള മറ്റുപദേശങ്ങളും ഉണ്ടായിരിക്കുന്നു. വെളിപ്പെട്ട ദൈവപുത്രന്മാരും മറ്റ് വ്യത്യസ്ത സിദ്ധാന്തങ്ങളും ഈ വക ഇന്ന് ലോകത്തിലുള്ള സാരിയ സകല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾ അന്ധരായിട്ട് അതിൽ അകപ്പെടുകയും ഏതോ തരത്തിൽപ്പെട്ട ഒരു വികാരാവേശത്തിൽ കൂടെ പോവുകയും ചെയ്യുന്നു. എന്നിട്ട് വ്യത്യസ്തമായതും അഹങ്കാരത്തോടും ഒച്ചപ്പാടോടും ഭയങ്കര ക്ഷോഭത്തോടും കൂടി ഒരു ആത്മാവിൽ എഴുന്നേൽക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മാവല്ല. എന്നാൽ അതുപോലെ തന്നെ തുടരുകയും സഭയുടെ ക്രമം എന്താണെന്ന് തന്നെ അറിയാതെയും ദൈവത്തിന്റെ ഭവനത്തിൽ എപ്രകാരം ഇടപെടണമെന്ന് അവർക്ക് തന്നെ അറിയാതെ ക്രമം തെറ്റി തുടരുന്നു. യാതൊരു മര്യാദയുമില്ലാതെ, ഒട്ടും ഭയമില്ലാതെ തന്നെ, ദൈവത്തോട് യാതൊരു അനുഭൂതിയുമില്ലാതെ എല്ലാമായിട്ട് എന്റെ സഭ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുന്നു. ഇത് അവരൊരു സഭയുടെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും ഇത് ദൈവത്തിന്റെ ആത്മാവല്ല അവർക്ക് കിട്ടിയെന്നും കാണിക്കുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം നിങ്ങളിൽ നിന്ന് മടിച്ചു പുറത്താക്കിയിട്ട് അത് കത്തിയരിച്ചു കളയുന്നു. തീർച്ചയായും നോക്കൂ, അവൻ എവിടെയെന്ന് അവർ ചോദിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരു അധികാരമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, കാർമേഘം സൂര്യന് മുമ്പിൽ തന്നെ നിന്നാലും സൂര്യൻ എല്ലായ്പ്പോഴും വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മേലെ അത് വെളിച്ചം വീശുന്നത് തടയുന്ന ഏക കാര്യമെന്നത് മേഘങ്ങളാകുന്നു. നിങ്ങൾ ഈ മേഘങ്ങളെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സൂര്യൻ നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ആമേൻ. സഹോദര, നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും നമ്മുടെ സന്ദേഹങ്ങളിൽ നിന്നും നമ്മുടെ വിഭ്രാന്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറുക. പെന്തിക്കോസ്തു നാൾ മുതൽ പുത്രൻ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ആയിരുന്നതുപോലെ തന്നെ മഹാനായി ഇന്നുമായിരിക്കുന്നു. എന്നാൽ അത് മറ്റേതോ ദിവസത്തേക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭാസംഘടനകൾ ദൈവത്തിന്റെ വചനത്തിന്മേൽ അത് അടക്കി വെച്ചിരിക്കുന്നു. ഹോ, ദിവ്യ രോഗശാന്തി 1000 ആണ്ട് കാലത്തായിരിക്കും, അല്ലെങ്കിൽ ദിവ്യ രോഗശാന്തി പിൻകാലത്തായിരുന്നു. അത് ഈ കാലത്തെ ഉചിതമായിരിക്കുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കെ ഇപ്പോഴും ദിവ്യ രോഗശാന്തിക്ക് കഴിയാതെ എങ്ങനെ പോയി കഴിഞ്ഞിരിക്കാൻ കഴിയും? ആ ശക്തിക്ക് എങ്ങനെ കഴിയും? സുവിശേഷം ഇപ്പോഴും ജീവിക്കുന്നു എന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടി ബൈബിൾ അത് ആദ്യം അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷ പ്രവർത്തകരും ഇടയനുമായി ക്രമപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവരെ നേരെ നമ്മുടെ മധ്യയക്കുകയും നാം അവർക്ക് പുറംതിരിഞ്ഞു കളയുകയും ചെയ്യുന്നു. ദൈവം പരാജയപ്പെടുന്നില്ല, ജനങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മധ്യ അത്ഭുതങ്ങൾ എവിടെയാകുന്നു? അവയെല്ലാം എവിടെയാകുന്നു? ദൈവം ഈ മനുഷ്യനോട് സംസാരിച്ചിട്ട് അവനെ അയക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുകയായിരുന്നു. കാർമേഘങ്ങളെ നീക്കിക്കളയുക. സൂര്യൻ എല്ലായ്പ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. സന്ദേഹങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയും ശരിയായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുകയും ചെയ്യുമ്പോൾ പുത്രൻ അവിടെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. സൂര്യൻ ദൈവത്തിന്റെ കൽപ്പനയാൽ എല്ലാ ദിവസവും വെളിച്ചം പകരുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്നതിന്റെ കാരണത്താൽ അത് അവിടെയായിരിക്കുന്നു. രാവും പകലും ഉള്ളിടത്തോളം സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. തീർച്ചയായും എല്ലായ്പ്പോഴും നിങ്ങളത് കണ്ടില്ലെന്ന് വരാം. കാരണം മേഘങ്ങൾ അവനെ മൂടിക്കളയുന്നു. മഞ്ഞും മേഘവും ഉയർന്നും താഴ്ന്നും അതിനെ മൂടിക്കളയുന്നു. എന്നാൽ അത് എല്ലായ്പ്പോഴും അവിടെ തന്നെയുണ്ട്. ഇന്ന് അത്ഭുതങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള ഏക കാര്യം എന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സകല സംശയങ്ങളെയും മാറ്റിക്കളയുക. നിങ്ങളുടെ സകല മതസംഹിതകളെയും സകല സഭാസംഘടനകളെയും മാറ്റിക്കളയുക. അവിടെ സൂര്യൻ സ്വയം തന്നെ വെളിച്ചം പകരും. ഇത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നേക്കുമായി അവിടെ ഉള്ളിടത്തോളം അവൻ അവിടെ ഉണ്ട്. അവനവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ചോദ്യവുമില്ല. അത്ഭുതങ്ങൾ എവിടെ? എന്താണ് അത്ഭുതങ്ങളെ തടയുന്നത്? ദൈവം ക്രിസ്തുവിനെ അയക്കുകയും ക്രിസ്തു എന്നേക്ക് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നിടത്തെല്ലാം ഞാൻ അവരുടെ മധ്യ ഉണ്ടായിരിക്കും. ആമേൻ. ഇതാ ലോകാവസാനത്തോളം ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയാകുന്നു. അവിടെ അവനും അവന്റെ വാഗ്ദത്തവുമാകുന്നു. പിന്നെ എന്താണ് കാര്യം? നാം സംശയത്തിന്റെ മേഘങ്ങളെയും അത്യാർത്ഥിയെയും ക്ഷോഭവും സ്വാർത്ഥതയും സഭാസംഘടനകളും മറ്റുള്ള കാര്യങ്ങളും നമ്മളുടെ മേൽ തകർത്തു വരുവാനിടയാക്കി. അത് തകർത്ത് കടന്നുവന്ന് നമ്മെ വചനത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഇതെല്ലാം മറ്റെവിടെയോ ആകുന്നു എന്ന് പറയുന്നതിനിടയാക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ നിഷേധിക്കുകയും കർത്താവിന്റെ സ്നാനത്തെ, പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നാനത്തെ നിഷേധിക്കുന്നു. ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ മതസംഹിതകൾ നമ്മെ ബൈബിളിൽ നിന്നും തകർത്തു മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇതിന്റെ എല്ലാം മധ്യേ സഹോദരൻ വേയുടെ അത്ഭുതം തന്നെ ഒരു വിചിത്രമായ കാര്യമായിരിക്കുന്നില്ലേ? സഭാസംഘടനകളുടെയും മധ്യയും സകല വിമർശനക്കാരുടെയും മുഖത്ത് ബൈബിൾ ഇപ്പോഴും മാറ്റമില്ലാത്തതായി തന്നെ ശേഷിക്കുന്നില്ലേ? ഇതെപ്രകാരം ഒരു കൊടുങ്കാറ്റിന്റെ കാലാവസ്ഥയാക്കിയിരിക്കുന്നു. ദൈവം സകല മനുഷ്യരെയും ബൈബിളിനാൽ ന്യായവിധിക്കുന്നതിന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബൈബിൾ വചനവും വചനം ക്രിസ്തുവുമാകുന്നു. സകല മനുഷ്യരും അതിനാൽ ന്യായം വിധിക്കപ്പെടും. മേഘങ്ങളെ എടുത്തു കളയുക, അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാൽ സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഏക കാര്യം അതാകുന്നു, ഓ യേശുവേ വന്നെ സൗഖ്യമാക്കണമേ, ഓ യേശുവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മേഘങ്ങളെ എടുത്ത് കളയുക മാത്രം ചെയ്യുക, അവൻ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. അവൻ 1900 വർഷങ്ങൾക്ക് മുമ്പ് വരികയും അവൻ ഇപ്പോഴും അവിടെയായിരിക്കുന്നു. അവൻ എല്ലായ്പ്പോഴും അവിടെയായിരിക്കും. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ ഗിദെയോനും അവന്റെ ജനങ്ങൾക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നതിന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയി കാണാൻ കഴിയുന്നതിന് മുമ്പ് അവർക്ക് കണ്ടുമുട്ടേണ്ടതായ ഒരവസ്ഥയുണ്ടായിരുന്നു. അത് കണ്ടുമുട്ടുന്നതിന്, അത്ഭുതങ്ങളുടെ ശക്തിയെ കാണുന്നതിന് അവർക്ക് വിശ്വസിക്കേണ്ടിയിരുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നതിന് അവർക്ക് വിശ്വസിക്കുകയും പ്രവാചകന്റെ വാക്കുകളെ അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഓർക്കുക, അവർക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതിന് മുമ്പ് പ്രവാചകൻ എന്താണോ പറഞ്ഞത് അതനുസരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നതിന് മുമ്പ് നമുക്കും അവന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈബിൾ നമുക്ക് വേണ്ടി പ്രവാചകനാകുന്നു. അത് ശരിയാണ്. ഒരു മനുഷ്യൻ സ്വയം തന്നെ ദൈവത്തിന്റെ പ്രവാചകനെന്ന് തന്നെ വിളിച്ചാലും, ബാപ്റ്റിസ്റ്റോ മെത്തഡിസ്റ്റോ പെന്തിക്കോസ്തുകാരനോ അങ്ങനെ എന്ത് തന്നെയായിരുന്നാലും, അങ്ങനെ സ്വയം എന്ത് തന്നെ വിളിച്ചാലും, ഈ വചനം അവനിൽ ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ അവനൊരു പ്രവാചകനല്ല. അവനൊരു പ്രവാചകനായിരിക്കാൻ ഇടയുണ്ട്, എന്നാൽ ഒരു കള്ളപ്രവാചകനായിരിക്കാം. സത്യപ്രവാചകൻ ഈ സത്യവചനത്തോടൊപ്പം സംസാരിക്കുന്നു. അതിനുശേഷം ദൈവത്തെ അതേ ദൈവമായും അതേ ശക്തിയിലും അതേ വാക്കുകളിലും അങ്ങനെ എല്ലാ കാര്യത്തിലും സത്യവചനമായിടുന്നു. ഇപ്പോൾ അവർക്ക് വിശ്വസിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർക്ക് പ്രവാചകന്റെ വാക്കുകൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നതിന് മുമ്പായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു വ്യാജമായ നാട്യത്തോടുകൂടി ചെന്നിട്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനല്ല എന്ന് പറയാൻ കഴിയുകയില്ല. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, പരിശുദ്ധാത്മാഭിഷേകം എന്നൊരു കാര്യമേ ഇല്ല എന്നും മറ്റും പറഞ്ഞിട്ട് ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്നതിന് പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾക്കത് അനുസരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ നിങ്ങളതനുസരിക്കുമ്പോൾ ദൈവം ബാക്കിയുള്ള കാര്യത്തെ കരുതിക്കൊള്ളും. നിങ്ങൾക്ക് സകല മേഘങ്ങളെയും തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ സൂര്യൻ നേരത്തെ തന്നെ അവിടെയുണ്ട്. സൂര്യൻ ചലിക്കുന്നില്ല എന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. സൂര്യൻ അതേ സ്ഥാനത്തായി തന്നെ അവശേഷിക്കുന്നു. ക്രിസ്തു എന്നേക്കുമായി അവശേഷിക്കുന്നു. അത് ശരിയാണ്. നാം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, എന്നാൽ അവൻ അവശേഷിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഏക കാര്യമെന്നത് നിങ്ങൾ സ്വയം തിരിഞ്ഞിട്ട് ഒരു വട്ടം അവനെ നേരിടുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണുക. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുക. സഭയെ അഭിമുഖീകരിക്കരുത്. മതസംഹിതയെ അഭിമുഖീകരിക്കരുത്. തലപ്പേരുകളെ അഭിമുഖീകരിക്കരുത്. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുക. സെമിനാരിയെ അഭിമുഖീകരിക്കരുത്. വചനത്തെ അഭിമുഖീകരിക്കുക. ക്രിസ്തു വചനമാകുന്നു. തീർച്ചയായും അതാകുന്നു. അത് കൃത്യമായ കാര്യമാകുന്നു. വചനത്തെ അനുസരിക്കുക. അത് നമ്മോടായിട്ട് അവർക്ക് വചനത്തെ അനുസരിക്കേണ്ടിയിരുന്നു. നമുക്ക് വചനത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ അതറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ പക്കൽ ഇവിടെ ഒരു തിരുവെഴുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ. എന്താകുന്നു ഇത്? ദൈവത്തിന്റെ വചനം നമ്മിലും അത് നമ്മിൽ വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്വയം തന്നെ സംസാരിച്ചുകൊള്ളും. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യോഹന്നാൻ 15:7 കാണപ്പെടുന്നു. നോക്കൂ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ എന്ന് യേശു പറഞ്ഞു. ഇന്നൊരു കാര്യമല്ല, നാളെയോ മറ്റേതെങ്കിലും ദിവസം മറ്റെന്തെങ്കിലുമല്ല. കൂടാതെ പിൻപോക്കനായിട്ട് ഇവിടെയും പിന്നെ അവിടെയും പിന്നെ മറ്റെവിടെയും ആകുന്നതല്ല. അത് നിങ്ങൾ യാതൊന്നുമായിട്ട് തന്നെ തുടങ്ങിയിട്ടില്ല എന്ന് കാണിക്കുന്നു. ഓ, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അത് നന്നായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അപ്പോഴും ഒരിടത്തും ഒരിക്കലും എത്തിയിട്ടില്ല. ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അത് കൊള്ളാം. എന്നാൽ അപ്പോഴും നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ആത്മാവിലാണ് നൃത്തം ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു കാര്യത്തിലാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ മറ്റെന്തോ കാര്യത്തിലാകുന്നു. പിന്നെ അടുത്ത മരം കൊത്തി വരികയും ഒരു മരത്തിൽ കൂട് കൊത്തുകയും നിങ്ങൾ അതിന് പിന്നാലെ ഓടുകയും പിന്നെ അടുത്തതിന് പിന്നാലെയുമാകുന്നു. അങ്ങനെ ഈ പ്രവർത്തനം ത്വരിതഗതിയിലായിട്ട് നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നു എന്നറിയാതെയുമായി പോകുകയാണെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ല. അവന്റെ വാക്കുകളെ അവിടെ ഇല്ല, കാരണം അത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇരുട്ടിലേക്ക് തിരികെയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വിരോധാഭാസം എന്ന സന്ദേശത്തിൽ യോശുവ സൂര്യനെ നിർത്തിയതിനെ കുറിച്ച് പ്രസംഗിച്ചതുപോലെയാണ്. പിന്നിലായിരിക്കുന്ന ബെക്കി പറഞ്ഞു, ഡാഡി, അവന് സൂര്യനെ നിർത്താൻ കഴിയുകയില്ല. പറഞ്ഞു, ലോകം തന്നെ നിന്നുപോകും, അവൻ ലോകത്തെയാണ് നിർത്തിക്കളഞ്ഞത്. ഞാൻ പറഞ്ഞു, അവൻ സൂര്യനെ നിർത്തി. ദൈവം തന്റെ ബൈബിളിൽ ഒരു തെറ്റുകളും ഉണ്ടാക്കുന്നില്ല. അവൾ ചോദിച്ചു, അവന് സൂര്യനെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും? സൂര്യൻ ഓടുന്നത് പോലുമില്ലല്ലോ, സൂര്യൻ ഓടാതെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ അവിടെ കാണുന്ന ആ മിസൈലിനെ കുറിച്ചല്ല അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സൂര്യൻ യാത്ര ചെയ്യുകയും ഭൂമിയിൽ വെളിച്ചം പകരുകയും ചെയ്യുന്ന ആ സൂര്യനെയാണ് അവൻ നിർത്തിയത്. ഇത് സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ സൂര്യനെ നിർത്തി. സൂര്യൻ ഈ വഴിയിൽ കൂടെ സൂര്യന്റെ പ്രതിഫലനം ഭൂമിക്ക് മേലെയായി പോകുകയായിരുന്നു. അവിടെയുള്ള ആ മിസൈലിനെ 1,000,000 മൈലുകൾക്കപ്പുറയായി അല്ലെങ്കിൽ 2,000,000,000 മൈലുകൾക്കപ്പുറയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ സൂര്യന്റെ പ്രതിഫലനം പകൽ തൊട്ട് രാത്രി വരെ ഈ ഭൂമിക്ക് മേലെയായി സഞ്ചരിക്കുന്നതാണ് യോശുവ അവിടെ നിൽക്കൂ എന്ന് കൽപ്പിച്ചതും അതവിടെ നിൽക്കുകയും ചെയ്തത്. ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എന്തോ അവിശ്വസനീയമായതും എന്നിരിക്കലും സത്യവുമാകുന്നു. അതുകൊണ്ട് അത് അവിശ്വസനീയമാകുന്നു, എന്നാൽ സത്യവുമാകുന്നു. ദൈവത്തിന് എപ്രകാരം ഒരു പാപിയും അഹങ്കാരിയും ഉയർന്ന ക്ഷോഭത്തോടുകൂടിയും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നവനുമായ ഒരു മനുഷ്യനെ എടുത്ത് അവനിൽ നിന്നും തനിക്കൊരു വിശുദ്ധനെ ഉണ്ടാക്കാൻ കഴിയും? അവനെപ്രകാരം തെരുവിൽ നായ്ക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത അത്രമാത്രം നിലം പതിച്ച ഒരു സ്ത്രീ എടുത്ത് അവളിൽ നിന്നും ദൈവത്തിനൊരു വിശുദ്ധയെ ഉണ്ടാക്കാൻ കഴിയും? എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. എന്നാൽ അവനത് ചെയ്യുന്നു. അതൊരു വിരോധാഭാസമാണ്, തീർച്ചയായും ആകുന്നു. ദൈവത്തിന്റെ മഹത്തായ സകല പ്രവൃത്തികളും വിരോധാഭാസമാകുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ 14 അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ 15 ക്ഷമിക്കണം, അത് വിശുദ്ധ യോഹന്നാൻ 15:7. ശരി, ഒരു നിമിഷത്തേക്ക് നമുക്ക് തിരികെ ഉത്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോകാം. നോഹയ്ക്കും പരിസ്ഥിതികളെ നേരിടേണ്ടിയിരുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവന് കാണുന്നതിന് മുമ്പായി ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് അവന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് ശരിയാണ്. ഉത്പത്തിയുടെ പുസ്തകത്തിലെ മഹാൻ പ്രവാചകനായ നോഹയ്ക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചിട്ട് അതിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരിക്കലും അവിടെ മഴ പെയ്തിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒരിക്കലും ഒരു മഴ ഉണ്ടായിരുന്നില്ല. അവർ നമ്മോട് എന്ത് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആ കാലഘട്ടം ശാസ്ത്രീയതയിൽ നാം ഇന്ന് ജീവിക്കുന്നതിലെ മഹത്തായ ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് വീണ്ടും പിരമിഡുകൾ ഉണ്ടാക്കാനോ ഈജിപ്തിലുള്ള സിംഹനാരി വിഗ്രഹം ഉണ്ടാക്കാനോ ഒരിക്കലും കഴിയില്ല. ഒരു തൈലേപനം ചെയ്ത മൃതശരീരം ഉണ്ടാക്കുന്നതിനുള്ള വഴി നമ്മുടെ പക്കലില്ല. അപ്രകാരം അതിനെ കല്ലാക്കാൻ നമുക്ക് കഴിയുകയില്ല. കുണികളിൽ നിറം കൊടുത്തിട്ട് അവർ ചെയ്തിരുന്നത്രയും നീണ്ടു നിന്നിരുന്നതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പക്കൽ ആ സംഗതികൾ തന്നെയില്ല. നമ്മളുടെ പക്കൽ ആ കാര്യങ്ങൾ തന്നെയില്ല. അത് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാകുന്നു. എന്നാൽ അവരുടെ പക്കൽ അതുണ്ടായിരുന്നു. അവരുടെ പക്കൽ ഉണ്ടായിരുന്നതുപോലെയുള്ള എഞ്ചിനീയർമാർ നമ്മുടെ പക്കലില്ല. ഈജിപ്തിലുള്ള ആ വലിയ പിരമിഡ് അത്രമാത്രം സമ്പൂർണമായും ഭൂമിയുടെ മധ്യത്തിലായിട്ട് സൂര്യൻ എവിടെയായിരുന്നാലും അതൊരു കാര്യമല്ല. അതിന് ചുറ്റുമായി ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ഘടനയെ നമുക്ക് നിർമ്മിക്കാൻ പോലും കഴിയില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഒരു പിരമിഡ് തന്നെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ല. അതിനു മേലെയായി അതിന്മേൽ മൂടിക്കല്ലും അതെല്ലാം കൂടി ഒരു പട്ടണത്തിന്റെ പകുതിയോളം ഉയരത്തിലായി അതിന്മേലാകുന്നു. കോടിക്കണക്കിന് ഭാരമുള്ള കല്ലുകളും ടണോളം ഭാരമുള്ള 100 കല്ലുകൾ അതിന്മേലായിരിക്കുന്നു. നമുക്കിന്ന് ലോകത്തിലുള്ള സകല യന്ത്രങ്ങൾ കൊണ്ട് അതവിടെ ഉയർത്തി വെക്കാൻ പോലും കഴിയില്ല. ഈജിപ്തിലെ സിംഹനാരി വിഗ്രഹത്തിന്റെ കാലുകളിൽ തന്നെ കയറ്റുവാൻ 16 വാഹനത്തിന്റെ ആവശ്യമുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അവരതെങ്ങനെ അവിടെ എത്തിച്ചു? അതെങ്ങനെയാണ് സംഭവിച്ചത്? അവർ മിടുക്കരായ ശാസ്ത്രകാരന്മാരായിരുന്നു. ആകാശത്തിൽ നിന്ന് വെള്ളം വരുമെന്ന് അവരോട് പറഞ്ഞ ഒരു പ്രവാചകനായിരിക്കേണ്ട ഒരു മതഭ്രാന്തനായ ഒരു മനുഷ്യരോട് അവർ എന്ത് പറഞ്ഞു കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും, ഞങ്ങൾ ഞങ്ങളുടെ ഉപകരണങ്ങൾ എടുത്ത് അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിട്ട് ഇതിനും അതിനും ഇടയിൽ ഒരു തുള്ളി പോലും വെള്ളമുണ്ടായിരിക്കുന്നില്ല. അതെവിടെയാകുന്നു? നോഹയ്ക്ക് തിരികെ വന്നിട്ട് പറയാൻ കഴിയുമായിരുന്നു, മഴ പെയ്യാൻ പോകുകയാണെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അത് ധാരാളമായിരുന്നു, അതതിനെ ഉറപ്പിച്ചിരുന്നു. അത് സംഭവിക്കാൻ പോകുകയാണെന്ന് ദൈവം പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് തന്നെ സംഭവിക്കാൻ പോകുകയായിരുന്നു. ശരി, എനിക്ക് എളുപ്പമാക്കേണ്ടതുണ്ട്, മറ്റുള്ള സഹോദരന്മാർ കാത്തിരിക്കുകയാണ്. ഇല്ല, മഴ പെയ്യാൻ പോകുകയാണെന്ന് അവൻ പറഞ്ഞു. നിനക്കതെങ്ങനെ അറിയാം? ഇത് ദൈവത്തിന്റെ വചനമാകുന്നു, യഹോവായി പ്രകാരം അറിയിച്ചു ചെയ്തതാകുന്നു. അതിനുവേണ്ടി നീ എന്ത് ചെയ്യാൻ പോകുകയാണോ? നീ ചുറ്റുമായി നടന്ന് ഇത് പ്രസംഗിക്കാൻ പോകുകയാണോ? അല്ല ശ്രീമാൻ, ഞാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ പോവുകയാണ്. നോക്കൂ, ഓ അതൊരത്ഭുതമായിരിക്കും. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. മുറുക പിടിച്ചുകൊള്ളുക, നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ അത് കാണുന്നതായിരിക്കും. അതെ ശ്രീമാൻ, അവൻ എന്താണ് ചെയ്തത്? മഴ വരുന്നതിന് മുമ്പ് ഒരു പെട്ടകം നിർമ്മിച്ചു. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? വാഗ്ദത്തത്തിന്മേൽ പ്രവർത്തിക്കുകയായിരുന്നു. ആമേൻ. എനിക്ക് പെന്തക്കോസ്തുകാരെ പോലെ ഒരുവിധം അനുഭവപ്പെടുന്നു, എനിക്ക് ആത്മീയമായി അനുഭവപ്പെടുന്നു. ദൈവത്തെ അവന്റെ വചനത്തിന്മേലെടുത്ത് എന്ത് സംഭവിക്കുമെന്ന് പരിഗണിക്കാതെ വാഗ്ദത്തത്തിന്മേൽ പ്രവർത്തിക്കുക. ബാക്കിയുള്ള കാര്യം ചെയ്യുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാകുന്നു. മേഘങ്ങളെ തട്ടിമാറ്റാൻ തുടങ്ങുക. സകല ഭാരവും മുറുകപ്പെട്ടിരുന്ന പാപങ്ങളെ വിട്ടൊഴിയുക. നിങ്ങളുടെ സകല സംശയങ്ങളെയും നിങ്ങളുടെ ഭയങ്ങളെയും നിങ്ങളുടെ സഭാസംഘടനകളെയും നിങ്ങളുടെ മതസംഹിതകളെയും വചനത്തിന് വിരോധമായുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളുടെ മതസംഹിതകളെ ഒരു വശത്തേക്കിടുക, നിങ്ങളുടെ സഭാസംഘടനകളെ ഒരു വശത്തേക്കിടുക, നിങ്ങളുടെ സകല സംശയങ്ങളെയും ഒരു വശത്തേക്കിടുക, നിങ്ങളുടെ സകല വിഭ്രാന്തിയും ഇട്ടൊഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോകുക. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അവസാനത്തെ കട്ടയും നീക്കി കഴിയുമ്പോൾ അവൻ അവിടെ നിൽപ്പുണ്ടായിരിക്കും, നിങ്ങൾ അവനെ കണ്ടുമുട്ടും. നോഹ പറഞ്ഞു, ഞാൻ പെട്ടകം പണിതു കഴിയുമ്പോൾ അവൻ വരും, മഴ പെയ്യാൻ തുടങ്ങും. നീ പെട്ടകം പണിതു കഴിയുന്ന ദിവസമായിരിക്കുമോ? 50 വർഷങ്ങൾ കൂടി അത് താമസിക്കുകയാണെങ്കിലും ഞാൻ പെട്ടകത്തിനുള്ളിൽ തന്നെ അവന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. അത് വരുന്നു, കാരണം ദൈവം അത് കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ആദ്യമായിട്ട് അവന് സ്വയം തയ്യാറെടുപ്പ് നടത്തേണ്ടിയിരുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് അവൻ അറിഞ്ഞിരുന്നതിനാൽ അവന് ദൈവത്തെ സംശയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം അവനോട് സംസാരിക്കുകയും അവൻ അതറിയുകയും ചെയ്തിരുന്നു. ദൈവം തന്റെ വചനത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതറിയുന്നു. സകല ലൗകികതയും നിങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് ലോകകാര്യങ്ങൾ മരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതറിയുന്നു. നിങ്ങൾ ലോകത്തെയും ലോകകാര്യത്തെയും സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അപ്പോഴും ശരിയല്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് സത്യമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പോയി കഴിയുമ്പോൾ പിന്നെ മറ്റു യാതൊന്നും ചെയ്യാനില്ലാതെ ദൈവത്തെ മാത്രം കണ്ടുമുട്ടുന്നതാകുന്നു. അവൻ അവിടെ നിൽപ്പുണ്ടാകും, അവൻ എന്നേക്കും അവശേഷിക്കുന്നു. SUN സൺ എന്ന സൂര്യനെ പോലെ തന്നെ SON സൺ ആയ പുത്രനും ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായി ശേഷിക്കുന്നു. ആ SUN സൺ ആയ സൂര്യൻ വെളിച്ചം വീശുന്നത് ഉത്പത്തിയിൽ പ്രകാശിച്ചിരുന്ന അതേ സൂര്യൻ തന്നെയാണ്. അതേ സൂര്യൻ തന്നെ മലമുകളിൽ വെച്ച് ഏലിയാവിന്റെ മേൽ പ്രകാശിച്ചിരുന്നു. അതേ സൂര്യൻ തന്നെ ക്രൂശീകരണ ദിവസം മറിഞ്ഞു കളഞ്ഞിരുന്നു. ഹാലലൂയ, അത് മാറ്റമില്ലാതെ അവശേഷിക്കുന്നു. അതേ ദൈവപുത്രൻ തന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതേ ശക്തിയിലും അതേ സ്നേഹത്തിലും അതേ അടയാളങ്ങളിലുമാകുന്നു. ഇന്നൊരു ക്രിസ്ത്യാനിയുടെ അടയാളമായിട്ട് എന്താണുള്ളത്? ഹോ, അവൻ പള്ളിയിൽ പോകുകയും തന്റെ പേരൊരു പുസ്തകത്തിൽ ഇടുകയും ചെയ്തിട്ട് അവന്റെ പക്കൽ ഒരു കത്തുണ്ട്. അത് യേശു പറഞ്ഞിരുന്ന അടയാളമല്ല. അവൻ പറഞ്ഞ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അവന്റെ അടയാളങ്ങൾ എവിടെയാകുന്നു? തീർച്ചയായും അവന്റെ വചനത്തിലേക്ക് തിരികെ എത്തുക. നാം അവന്റെ വചനത്തിൽ തിരികെ എത്തുമ്പോൾ അടയാളങ്ങൾ സ്വയം അതിനെ കരുതിക്കൊള്ളും. നോഹ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നതിന് മുമ്പ് ഗിദയോൻ അത് ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതുപോലെ, എന്നാൽ ആദ്യമായിട്ട് അവന് ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഗിദയോന് ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന്മേൽ എല്ലാവർക്കും പ്രവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവന്റെ വാഗ്ദത്തത്തിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അവൻ സ്വയമായി വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വേണമെങ്കിൽ അവനെ വിശ്വസിക്കുക, അത് സംഭവികമാകുന്നതുവരെ അവന്റെ വചനത്തിൽ പ്രവർത്തിക്കുക.
before he ever could see God's
മോശയ്ക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതിന് മുമ്പായി ആദ്യം ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. തന്റെ ജനനം ഒരു വിചിത്രമായതായിരുന്നുവെന്നും അവനെ ഞാങ്ങണയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുവെന്നും അവന്റെ മാതാവിൽ നിന്നും അവൻ കേട്ടറിഞ്ഞിരുന്നു. ദൈവം അവനെ വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നുവെന്ന് അവൾ അവനോട് പറഞ്ഞിരുന്നു. അവനോർത്തുകൊള്ളാം, ഞാനൊരു നല്ല പട്ടാളക്കാരനായ മനുഷ്യനായിരിക്കെ എനിക്ക് മിസ്രയീംകാരനെ കൊന്നിട്ട് മണ്ണിനടിയിൽ മൂടിക്കളയാൻ കഴിയും. ഞാൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഇത്രയും കാര്യമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, അവൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് അതായിരുന്നു. അവന്റെ ആശയം അതായിരുന്നു. അവൻ ഒരിക്കലും അവനെ ആ സമയത്തുകൂടി കാത്തു പരിപാലിച്ചു കൊണ്ടുവരുന്നതിനായി അത്ഭുതം നിർവഹിച്ചിരുന്ന ആ ദൈവത്തെ ഒരിക്കലും കണ്ടിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അവൻ 80 വയസ്സായതിനു ശേഷം അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുമ്പോൾ ഒരു പച്ച പുൽപ്പുറത്തുകൂടി പോകുമ്പോൾ ഒരുപക്ഷെ ആടുകൾ ആ പാതയിൽ കൂടി ഓടിപ്പോകുകയായിരിക്കാം. അവയോടൊപ്പം ഒരാട്ടിടയൻ തന്റെ കയ്യിൽ ഒരു വളഞ്ഞു പിരിഞ്ഞ വടിയുമായിട്ട് അവയുടെ പിന്നാലെ പിന്തുടരുകയായിരുന്നു. ഒരുപക്ഷെ 80 വയസ്സായിട്ട് സ്വല്പം മുടന്നുണ്ടായിരുന്നു കാണും. ഒരുപക്ഷെ അവന്റെ താടി വളർന്ന് ഇടുപ്പ് വരെ തൂങ്ങിക്കിടന്നിട്ടുണ്ടാകാം. അവൻ മേയിച്ചിരുന്ന ആടുകളെ പോലെ നരച്ചതായിരുന്നു കാണും. അവിടെ അവൻ എന്തോ കാണുന്നതിനിടയായി. ഹോ ദൈവമേ, അതവന് നിഗൂഢമായ കാര്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ എന്തോ കാണിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. നമ്മളുടെ പക്കൽ ഇവിടെ വെള്ളം നിറഞ്ഞ ഒരു കുളം തയ്യാറായിട്ടുണ്ട്. അവൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം കാണുകയുണ്ടായി. അവൻ പറഞ്ഞു, ഞാനൊരു സൂക്ഷ്മാന്വേഷണം നടത്തി നോക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി അവൻ തിരിഞ്ഞപ്പോൾ യഹോവയുടെ വചനം അവന്റെ പക്കലെത്തി. സ്തോത്രം, ഹല്ലേലൂയ്യ, യഹോവയുടെ വചനം അവന്റെ പക്കലെത്തി. ഇപ്പോൾ അവൻ പോകുന്നതിന് മുമ്പായി അവൻ യഹോവയുടെ വചനത്തിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഓർക്കുക, കർത്താവിന്റെ വചനം എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ നിർവഹിക്കുന്നു. അവൻ ചോദിച്ചു, നീ എന്നോട് കൂടെ ഉണ്ടെന്നും നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ഞാൻ എങ്ങനെ അറിയും? നിന്റെ കയ്യിൽ എന്താണ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒരു ഉണങ്ങിയ വടിയാകുന്നു. അത് നിലത്തിടുക ദൈവം മോശയ്ക്ക് നൽകിയ ആദ്യത്തെ കൽപ്പനയായിരുന്നു. ഞാൻ ദൈവമാകുന്നുവെന്ന് നീ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കയ്യിലുള്ള വടി നീ നിലത്തേക്ക് എറിയുക. ഗിദെയോൻ ചോദിച്ചു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ? അവൻ പറഞ്ഞു, നിന്റെ പക്കലുള്ള അപ്പം ആ വേദിയിലേക്ക് വെക്കുക, ദൈവം ആരാകുന്നുവെന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ തന്റെ വടി കൊണ്ടത് തൊടുകയും അതിൽ നിന്ന് പുകയേർന്നിട്ട് അതിനെ ദഹിപ്പിച്ചു കളഞ്ഞു. മോശ പറഞ്ഞു, എന്നെ അയച്ചത് ആരാണെന്ന് ഞാൻ പറയും? നീ ദൈവമാകുന്നുവെന്ന് ഞാൻ എങ്ങനെ അറിയും? നിന്റെ കയ്യിൽ എന്താണ് എന്നവൻ ചോദിച്ചു. ഞാൻ ജീവന്റെ സൃഷ്ടാവാകുന്നു, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്ന ദൈവത്തിന്റെ ശക്തിയെ മോശ കാണുന്നതിന് മുമ്പായി ആദ്യമായിട്ട് അവര് ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവൻ വടി നിലത്തേക്കെറിയുകയും അതൊരു പാമ്പായി തീരുകയും ചെയ്തു. ഓ ദൈവമേ, അവന്റെ അത്ഭുതങ്ങൾ കാണുന്നതിന് മുമ്പ് ആദ്യം അനുസരണം വരുന്നു. ഇന്ന് ദേശത്ത് ചുറ്റുപാടുമായുള്ള പേരിന് വിളിക്കപ്പെടുന്ന ഈ സഭകൾ പറയും, അത്ഭുതങ്ങളെല്ലാം എവിടെ? അത്ഭുതങ്ങൾ നിർവഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞങ്ങൾ $1,000 നൽകുന്നതാണ്. നീ ഒരു ദരിദ്രനും കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്നവനും പിമ്പോക്കനും രണ്ടുവട്ടം മരിച്ചവനും വേരോടെ പിഴുതെടുക്കപ്പെട്ടവനുമാകുന്നു. നീ ഇതുപോലെയൊന്നാകാതെ എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം എപ്പോഴെങ്കിലും കാണാൻ പോകുന്നത്? ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയുടെ ഒരത്ഭുതം ഒരവിശ്വസിക്കുന്ന സന്ദേഹക്കാരനെ എടുത്തോ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല. നിങ്ങൾ ഒരത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിലൊന്നാകുക. ആദ്യം ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ. അവനെ കുറിച്ച് സൂക്ഷ്മ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ ചില വ്യത്യസ്തമായ കണ്ണടകൾ വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ കുരുടരും പാപത്തിലും അകൃത്യത്തിലും മരിച്ച് ആത്മീയമായി അന്ധരും രണ്ടുവട്ടം മരിച്ചവരുമാകുന്നു. ശരിയാണ്, ദൈവത്തിന് നിങ്ങൾക്ക് ജീവൻ നൽകിയിട്ട് നിങ്ങളുടെ കണ്ണുകളിൽ തൊട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ഒരത്ഭുതം നിവർത്തിക്കുകയും നിങ്ങളെ ഒരത്ഭുതമാക്കുകയും പിന്നെ നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുകയും ചെയ്യും. അതാണ് ആദ്യത്തെ കാര്യം. മോശയ്ക്ക് അവനെ വിശ്വസിക്കേണ്ടിയിരുന്നു. മോശയ്ക്ക് അതിനുമേൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്ന കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു. അത് ദൈവമായിരുന്നോ അല്ലയോ എന്ന് അറിയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവൻ പറഞ്ഞു, ശരി എങ്കിൽ മോശെ, ഞാൻ നിന്നോട് പറയുന്ന കാര്യത്തിൽ നീ പ്രവർത്തിക്കുക. സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ദൈവം ആരാകുന്നുവെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഇവിടെ പറയുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുക മാത്രം ചെയ്യുക. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ നിങ്ങൾ ഒരു അത്ഭുതമായി തീരും. അതവന്റെ വാഗ്ദത്തമാകുന്നു. അതാണ് അവൻ കൽപ്പിച്ചത്. അവന്റെ വചനത്തിൽ പ്രവർത്തിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വേണ്ടിയാകുന്നു. ഓ, അത് അപ്പസ്തോലന്മാർക്ക് വേണ്ടിയായിരുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. അവിടെയാണ് വാഗ്ദത്തം കിടക്കുന്നത്. അവന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുക, അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ അത്ഭുതം കാണും. അവന്റെ വചനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കും. അത് ഗിദെയോൻ ചെയ്തതുപോലെ, അവനോട് എന്താണോ അവൻ പറഞ്ഞത് അവനത് ചെയ്തു. അത് നോഹ ചെയ്ത പോലെ, അവനോട് എന്താണോ അവൻ ചെയ്യാൻ പറഞ്ഞത് അതവൻ ചെയ്തു. അത് മോശം ചെയ്ത പോലെ, അവനോട് എന്താണോ അവൻ ചെയ്യാൻ പറഞ്ഞത് അതവൻ ചെയ്തു. നിന്റെ വടി നിലത്തിടുക എന്ന് പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിനക്ക് ചുറ്റുമായുള്ള സകലതിനെ ഒഴിവാക്കി കളയുക. ആമേൻ. ഞാനത് എടുക്കട്ടെ, എനിക്ക് ഭയങ്കരമായ ദേഷ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അത് ദൈവത്തിന് കൊടുക്കുക. അതെങ്ങനെ ശാന്തമാക്കണമെന്ന് അവനറിയാം. എനിക്കൊത്തിരി മോഹങ്ങളുണ്ട്, അതെങ്ങനെ എടുത്തു കളയണമെന്ന് അവനറിയാം. അവന്റെ കൈകളിലേക്ക് അത് കൊടുക്കുക മാത്രം ചെയ്തിട്ട് എന്തൊരത്ഭുതം അവന് ചെയ്യാൻ കഴിയുമെന്ന് മാത്രം നോക്കുക. അത് ശരിയാണ്. മോശിക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഒരിക്കലും അവനത് കണ്ടതിന് ശേഷം സഹോദര, യാതൊന്നും പിന്നെ അവനെ തടഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം സിപ്പോറയോടൊപ്പം ഒരു കഴുതമേൽ ഗേർഷോം അവന്റെ മടിയിലും അല്ലെങ്കിൽ അവളുടെ ഇടുപ്പിലുമായിട്ട് തരച്ച താടി പ്രകാരം തൂക്കിയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നു. സഹോദര, ആ മുഖത്ത് പുഞ്ചിരിയും ആ കണ്ണുകൾ ആകാശത്തേക്ക് നോക്കി മിന്നിയും വരുന്നു. ഒരാട്ടിടയിൽ നിന്നും ശക്തനായ ഒരു ദൈവപുരുഷനായി കഴിഞ്ഞിരുന്നു. ഒരു പരാക്രമശാലിയായിട്ട് വിടുവിപ്പാനായി പോവുകയായിരുന്നു. ഗിദെയോനെ നോക്കുക, എന്താണ് സംഭവിച്ചത്? അതെ ശ്രീമാൻ, ഒരു വളഞ്ഞു പുളഞ്ഞ വടിയുമായിട്ട് ഒരു ദേശത്തെ കൈയടക്കാൻ പോകുകയായിരുന്നു. അവനത് ചെയ്തു. തീർച്ചയായും അവൻ ചെയ്തു. ദൈവം അവനോട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇതെത്ര വാസ്തവികമായിട്ടല്ലാതെ കണ്ടാലും അതൊരു കാര്യമല്ല. നിങ്ങൾ ദൈവം എന്താണോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുക മാത്രം ചെയ്യുക. അവന്റെ വാക്കുകൾ ഇപ്പോഴും അത് തന്നെയാകുന്നുവെന്ന് നിങ്ങൾ കാണും. കാർമേഘങ്ങളെ പിന്നിലേക്ക് തള്ളിക്കളയൂ. സൂര്യൻ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. യോശുവ, ഓ ആ മഹാനായ പരാക്രമി, ഓ ആ മോശയുടെ പിൻഗാമി, ദൈവം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ട്, ഒരു ശക്തനായ യോദ്ധാവായിരുന്നു. ദൈവം സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ മോശയോടൊപ്പമായിരുന്നതുപോലെ നിന്നോടൊപ്പമായിരിക്കും. മതിലുകൾ ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് യോശുവ മുഖ്യ സേനാധിപതിയുടെ ഉത്തരവനുസരിച്ച് മാർച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. മതിലിന് ചുറ്റുമായി 13 വട്ടം ദൈവത്തിന്റെ ശക്തി അതിനെ തകർക്കുന്നതിന് മുമ്പ് ചുറ്റിയിരുന്നു. അവൻ മതിലിന് ചുറ്റുമായി മാർച്ച് ചെയ്യുകയും കാഹളമൂതുകയും അവന്റെ മുഖ്യ സേനാധിപതി അവനെ കണ്ടുമുട്ടിയപ്പോൾ കൽപ്പിച്ച ദൈവത്തിന്റെ വചനപ്രകാരം അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിന്റെ വചനപ്രകാരം അത് ചെയ്തു. അവൻ എന്താണ് ചെയ്തത്? അവൻ അത്ഭുതം കാണുന്നതിന് മുമ്പ് വചനപ്രകാരം പ്രവർത്തിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, വെറുമൊരു കാഹളമുതുന്നത്, രഥങ്ങൾ കോടാൻ കഴിയുന്ന ഒരു വലിയ മതിലിനെ കുലുക്കിക്കളയുന്നതിന് യാതൊന്നുമാകയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, മതിലിന് ചുറ്റുമായി 7 വട്ടം മാർച്ച് ചെയ്യുകയും അവസാനത്തെ ദിവസം 7 ആയിട്ട് 13 വട്ടം മാർച്ച് ചെയ്യുക. അവസാനത്തെ വട്ടം മതിലിന് ചുറ്റുമായി നിങ്ങൾ പോകുമ്പോൾ പുരോഹിതന്മാർ പെട്ടകവുമായിട്ട് മുമ്പേ പോയിട്ട് കാഹളനാദമൂതത്തെ, അങ്ങനെ കാഹളമൂതുമ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീഴും. അവരെന്താണ് ചെയ്തത്? അവൻ ദൈവത്തിന്റെ വചനപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ടു. നിങ്ങളുടെ അത്ഭുതങ്ങൾ എവിടെ? ആദ്യം അവന്റെ വചനപ്രകാരം പ്രവർത്തിക്കുക. മതിലുകൾ ഇടിഞ്ഞു വീഴുകയും ഒരു ചെറിയ വീടായ ഒരു വേശ്യയുടെ വീട് മാത്രം വീഴാതെ നിൽക്കുന്നത് എങ്ങനെ കഴിയും? കാരണം അവൾ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. അവൾ മാത്രം ജീവിക്കുകയും ബാക്കിയുള്ളവരെല്ലാം മരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അവൾ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുകയും ചെയ്തു. അപ്രകാരമാണത് കണ്ടുപിടിക്കുന്നത്, വചനത്തിന്മേൽ പ്രവർത്തിക്കുക. എബ്രായ മക്കൾ എരിയുന്ന തീച്ചുളയിലായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്നതിന് മുമ്പ് അവർ എന്താണ് ചെയ്തത്? അവർ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. അവൻ ദൈവമായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അവരെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം അവനായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ എല്ലായ്പ്പോഴുമുള്ള മാറ്റമില്ലാത്ത ദൈവം തന്നെയെന്ന് അവർ അറിഞ്ഞിരിക്കുകയും അവൻ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പർക്ക് കൽപ്പന കൊടുത്തിരുന്നു. അവൻ അതിൽ നിന്നും മാറ്റമില്ലാത്തവനായിരുന്നു. എന്റെ വചനത്തോടൊപ്പം നിൽക്കുക, നിങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്. അവർ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ ദൈവം ഈ എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾ അവന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. അതാകുന്ന കാര്യം എന്ത് സംഭവിച്ചു? അപ്പോൾ അവർ ദൈവത്തിന്റെ അത്ഭുതം കാണുകയും ദൈവത്തിന് അഗ്നിയെയും പ്രതിരോധിക്കാൻ കഴിയും. നിങ്ങൾ രോഗിയാണോ, അവൻ സൗഖ്യമാക്കുമോ എന്ന് അവന്റെ വചനപ്രകാരം പ്രവർത്തിച്ചു കാണുക. നിങ്ങളൊരു പാപിയായിരിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അവന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് കാണുക. ലൗകികത ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, സ്ത്രീകളായ നിങ്ങൾ ഇപ്പോഴും മുടികത്തിരിക്കുകയും ഇപ്പോഴും ഓടിപിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പുരുഷന്മാരായ നിങ്ങൾ ഇപ്പോഴും ക്ഷോഭത്തോടുകൂടിയും നിങ്ങളുടെ സഭാസംഘടനകളെ പറ്റി വഴക്കിടുകയും ചെയ്യുന്നെങ്കിൽ അവൻ ഇപ്പോഴും ദൈവമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ അവന്റെ ബലിപീഠത്തിലേക്ക് ഇട്ടിട്ട് എന്ത് സംഭവിക്കുമെന്ന് കാണുക. അവൻ ദൈവമാകുന്നു. നിങ്ങൾക്ക് അവന്റെ വചനത്തിൽ ആദ്യം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ദാനിയേൽ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്നതിന് മുമ്പ്, തന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കാണുന്നതിന് മുമ്പ് അവൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്നത് ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു. പ്രഖ്യാപനം പുറപ്പെട്ടു. വിഗ്രഹത്തെ അല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ വളരെ ദിവസങ്ങളോളം സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞുകളയപ്പെടും. രാജാവിനെ അല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോട് ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് 30 ദിവസത്തോളമായിട്ട് നോക്കൂ, അവനെ ദേവനായിട്ട് എടുക്കേണ്ടിയിരുന്നു. എന്നാൽ ദാനിയേൽ എന്താണ് ചെയ്തത്? അവൻ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. കാരണം ശലോമോൻ മന്ദിരത്തെ സമർപ്പണം ചെയ്തപ്പോൾ അവൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ ജനങ്ങൾ എവിടെയെങ്കിലും കുഴപ്പത്തിലായിട്ട് ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയാൽ നീ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അത് ശരിയാണ്. ദാനിയേൽ ആദ്യം പ്രവർത്തിച്ചു, നീ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് പോകുകയാണ് എന്നുള്ള ഭീഷണിയായിരുന്നു. എന്നാൽ ദാനിയേൽ ദൈവത്തിന്റെ വചനത്തിൽ പ്രവർത്തിച്ചു. ദൈവം ഇപ്പോഴും ദൈവമാകുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ഗിദെയോൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. ദൈവം ഇപ്പോഴും ദൈവമാണെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങൾ എവിടെയെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദാനിയേൽ താൻ ഒരു പ്രവാചകനായിരുന്നുവെന്നും താൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നുവെന്നും അറിഞ്ഞിരുന്നു. കൂടാതെ താൻ അവന്റെ ദാസനാണെന്നും ദൈവവനെ സിംഹങ്ങളിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ളവനാണെന്നും അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഒരു ഭീഷണിക്കടിയിലായിട്ട് അവൻ കുഴപ്പത്തിലായപ്പോൾ മന്ദിരത്തിലേക്ക് തന്റെ മുഖം തിരിച്ചിട്ട് ദിവസം 3 നേരം അവൻ പ്രാർത്ഥിച്ചു. അത് വാസ്തവമാകുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചിട്ട് ദൈവവനെ തന്റെ പരിശുദ്ധാത്മാവിനാൽ അത്രമാത്രം നിറച്ചിട്ട് സിംഹങ്ങൾക്ക് അവനെ തിന്നാൻ കഴിഞ്ഞിരുന്നില്ല. അത് ശരിയാണ്. അവൻ ആദ്യം ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ ആദ്യം ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. ശാരീരികമായിരിക്കുന്നിടത്തോളം താൻ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരുന്നു. അന്യജാതികൾക്ക് വേണ്ടി അയക്കപ്പെട്ട ഈ പ്രാസംഗികൻ കപ്പലിൽ നിന്നും പുറത്തെറിയപ്പെടുകയും ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചെന്നിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തുകയും ചെയ്തു. ഇപ്പോൾ അവൻ എന്തൊരവസ്ഥയിലിരുന്നുവെന്ന് നമുക്ക് നോക്കാം. എന്നാൽ മഹാമത്സ്യത്തിന്റെ വയറ്റിനടിയിൽ അവൻ ആദ്യം സ്വയമായി തിരിഞ്ഞുമറിയുകയും സമുദ്രത്തിലെ കടപ്പുല്ലുകൾ അവന്റെ കഴുത്തിന് ചുറ്റുമായിരുന്നു. അവിടെ മത്സ്യം ഈ കടപ്പുല്ലുകളും മറ്റും തിന്നുകയും അവന്റെ ശരീരത്തിലേക്ക് ജീവകമായിട്ടിടുകയും അത് അവന്റെ ജീവഗുളികളുമായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാസംഗികനെ അതിനവിടെ കിട്ടിയത്. എന്നാൽ ഈ പ്രാസംഗികൻ സുബോധത്തിലായി. ഹല്ലേലൂയ. ഓ സഹോദര പ്രാസംഗിക, ഇന്ന് രാത്രിയിൽ സുബോധത്തിലാകുക. ഈ പഴയ മതസംഹിതകളിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന വചനത്തിലേക്ക് തിരികെ വരിക. അവൻ ആത്മബോധത്തിലായിട്ട് കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു. നിങ്ങൾക്കൊരു വിശുദ്ധനെ അവന്റെ പ്രാർത്ഥനയിൽ നിന്ന് മറയ്ക്കാൻ കഴിയുകയില്ല. അവൻ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് നോക്കിയും എല്ലായിടത്തും മത്സ്യത്തിന്റെ വയറായിട്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അവൻ നോക്കി. താൻ ഒരു മഹാമത്സ്യത്തിന്റെ വയറ്റിലാണെന്നും താൻ സമുദ്രത്തിനടിയിലാണെന്നും സമുദ്രം ക്ഷോഭിച്ചിരിക്കുന്നുവെന്നും അവൻ മനസ്സിലാക്കി. അവൻ കപ്പലിലായിരുന്നപ്പോൾ സകല ആശയും നഷ്ടപ്പെട്ടിരിക്കുകയും ഇപ്പോൾ മഹാമത്സ്യത്തിന്റെ വയറ്റിലായിട്ട് ഉള്ളത്രയും ആശയിൽ നിന്നും ഒന്നുകൂടി ദൂരത്തായി. അവൻ മത്സ്യത്തിന്റെ വയറ് മാത്രം കാണാൻ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇവയെല്ലാം മിഥ്യാബിംബങ്ങളാകുന്നു, ഞാനവ ഇനിയും ഒരിക്കലും വിശ്വസിക്കുകയില്ല. എന്നാൽ യഹോവേ, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കും. അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് താഴേക്ക് നോക്കിയായിരുന്നില്ല. അവൻ പറഞ്ഞു, അതവിടെ മേലെയാകുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കിയാണ്. അപ്പോൾ അവൻ ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ടു. എങ്ങനെയോ ശ്വാസവായു മഹാമത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ ചെന്നിരുന്നു. അവൻ 3 ദിവസം സാധാരണമായി ശ്വസിച്ചിരുന്നു. കൂടാതെ സ്വല്പം നന്നായി വിശ്രമിക്കുകയും ഓട്ടത്തിലുമായിട്ട് അതവന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് ആ ദുഷ്ടതയേറിയ നഗരത്തിൽ 40 ദിവസത്തെ യാത്രയെടുക്കുന്നതിന് കഴിഞ്ഞിരുന്നു. സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പുതിയ ശ്വാസവായുവിനാൽ അവൻ എല്ലാമായിട്ട് പുതുക്കപ്പെട്ടിരുന്നു. അതിന് മത്സ്യത്തിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ വരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അതിന് ദൈവത്തിൽ നിന്ന് തന്നെ വരേണ്ടതായിരുന്നു. ഓ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശ്വാസവായുവിനെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ശ്വസിച്ചിട്ട് അത് ഞങ്ങളെ ഈ അന്ത്യസമയത്തെ ദുഷ്ട ദിവസത്തിൽ ജീവിക്കുന്നതിനിടയാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ശ്വസിക്കണമേ. ആരാകുന്നു ഇത്? സഹോദര കർത്താവേ, ശ്വസിക്കണമേ, ഞങ്ങളെ ശ്വാസവായുവിനാൽ നിറയ്ക്കണമേ. ആദ്യം ഞാൻ ഇന്ന് രാവിലെ താറാവിനെ കുറിച്ച് പറഞ്ഞതുപോലെയാകുന്നു. അതിന് വെള്ളത്തിന്റെ മണം കിട്ടിയാൽ ഉടനെ തന്നെ പിന്നെ യാതൊന്നിനും അവനെ അതിൽ നിന്നും മാറ്റാൻ കഴിയുകയില്ല. തള്ളക്കോഴിയുടെ കൊക്കലും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം വിട്ടവൻ നേരെ വെള്ളത്തിലേക്ക് ഓടി. കാരണം അതൊരു താറാവായിരുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ താറാവിന്റെ സ്വഭാവമുണ്ടെങ്കിൽ നമ്മളുടെ പക്കൽ വെള്ളം നിറഞ്ഞ ഒരു വലിയ കുളം ഇവിടെ പിന്നിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മണക്കാൻ കഴിയുമെങ്കിൽ, ദൈവം ദൈവമായി ശേഷിക്കുന്നുവെന്ന് നിങ്ങളുടെ പക്കൽ ഒരു ഭൂൽക്കാരമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പക്കൽ ദൈവം തന്റെ വചനത്തെ പാലിക്കുമെന്നും ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഇതുവരെ പ്രാപിച്ചിട്ടുമില്ലെന്ന് സ്വർഗത്തിൽ നിന്നൊരു ഭൂൽക്കാരം എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം ചെയ്തുകൊണ്ട് വെള്ളത്തെ മണക്കുക. തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട ഒരു ബലിയായി നിങ്ങളെ തന്നെ അവന്റെ ബലിപീഠത്തിലിടുക. അപ്പോൾ ലൗകികതയിൽ നിന്നും നിങ്ങളെ അവൻ ദഹിപ്പിക്കുകയും ആത്മാവിൽ വീണ്ടും ജനിക്കുകയും ചെയ്തിട്ട് യേശുക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ശരിയായ പ്രക്രിയയിൽ കൂടെ പോകുക. പ്രാസംഗികന്റെ കൈപിടിച്ച് കുളിക്കുകയും പുസ്തകത്തിൽ നിങ്ങളുടെ പേരിട്ട് കൊണ്ടുവരരുത്. എന്നാൽ മരിച്ചിട്ട്, അത്രമാത്രം മരിച്ചിട്ട് നിങ്ങൾക്കിനിയും ലോകമേ അറിയില്ലാതെയാകുക. ഹാബേൽ തന്റെ കുഞ്ഞാടുമായിട്ട് അതേ ബലിപീഠത്തിൽ മരിച്ചു. നിങ്ങൾ ദൈവവുമായിട്ട് നേരായ രീതിയിൽ പോകുന്ന ഏക വഴിയെന്നത് ബലിപീഠത്തിൽ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ മരിക്കുമ്പോഴാകുന്നു. നിങ്ങൾക്ക് ചുറ്റുമായി എല്ലാം ഇരുണ്ടതായി കഴിയുന്നത് വരെയാകുന്നു. അവിടെ കിടന്ന് മരിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കും. തീർച്ചയായും യോനായ്ക്ക് ആദ്യം ദൈവത്തിന്റെ വചനം വിശ്വസിച്ചിട്ട് അതിന്മേൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു. അവൻ മഹാമത്സ്യത്തിന്റെ വയറ്റിലെത്തിയപ്പോൾ ഒരുപക്ഷെ മുഖം താഴേക്കായിട്ട് കിടന്നിട്ടുണ്ടായിരിക്കാം. കാരണം അവനെ നേരെ വയറ്റിലേക്ക് വിഴുങ്ങിയിറക്കിയെന്നിരിക്കാം, അല്ലെങ്കിൽ എളുപ്പം വയറ്റിലേക്ക് വിഴുങ്ങിയിറക്കിയെന്നിരിക്കാം. മഹാമത്സ്യം പറഞ്ഞു കാണും, ശരിയെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് നമുക്ക് പോകാം. ഈ 3 ദിവസം ആ മഹാമത്സ്യം എന്ത് വിചാരിച്ചു കാണുമെന്ന് ഞാൻ അതിശയപ്പെടുകയാണ്. ഒരു വിചിത്രമായ കാര്യം തന്നെ നടന്നുകൊണ്ടിരുന്നു. ഈ മഹാമത്സ്യത്തിന്റെ നിർമ്മാണം അതിനെ വിലമതിച്ചിരുന്നില്ല. സഭാസംഘടനകളുടെ സംഘവും അതിനെ വിലമതിക്കുന്നില്ല. ഓ, എന്നാൽ യോനയെ പ്രകാരം അത് ഇഷ്ടപ്പെട്ടിരുന്നു. തീർച്ചയായും അവനിഷ്ടപ്പെട്ടിരുന്നു. തീർച്ചയായും അവനത് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ശുദ്ധവായു ദൈവം അവന്റെ മേൽ വീശിക്കൊണ്ടിരിക്കുകയും അവൻ ജീവനോടിരിക്കുകയും ചെയ്തിരുന്നു. ദൈവമേ, ശുദ്ധവായു ഞങ്ങളുടെ മേൽ വീശണമേ. അവസാന നാടുകളിൽ പിമ്പോക്കനായി പോയ ഒരു മനുഷ്യനായ ശലോമോൻ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട ഭൗതികമായ ഒരു മന്ദിരത്തെ നോക്കി ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യോനയ്ക്ക് ഇതുപോലെ ഒരു അത്ഭുതം നിവൃത്തിയാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, എന്നാൽ ആ മന്ദിരത്തിലേക്ക് നോക്കുന്ന ഏവനെയും അവർ എവിടെയായിരുന്നാലും അവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ പരിതസ്ഥിതിയിൽ യോനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നു. എത്രമാത്രം ഇന്ന് രാത്രിയിൽ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി വിശ്വസിക്കാൻ കഴിയും. അവിടെ ഒരു പിമ്പോക്കനോ അല്ലെങ്കിൽ ആ സമയത്ത് ശലോമോനെ പോലെയോ യോനയെ പോലെയോ മരിച്ച് കുഴിയിലടക്കപ്പെട്ട ഒരു മനുഷ്യനെയോ അല്ല നോക്കുന്നത്. എന്നാൽ അത്യുന്നതന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ് നാം നോക്കുന്നത്. സകല ശക്തിയും അധികാരവും വചനത്തെ പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിനെ ഒരു സാക്ഷിയായി അയക്കുകയും അവൻ ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. എന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ആയിരിക്കുന്നു. അതെ, ഗിദെയോൻ ഈ സന്ദർശകൻ ഒരു വൃക്ഷത്തിന്റെ അടിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ആദ്യമായിട്ട് അവനെ ഒന്ന് ചോദ്യം ചെയ്യുകയുണ്ടായി. ദൈവം ദൈവമായി തന്നെ ശേഷിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെയാകുന്നു എന്നവൻ ചോദിച്ചു. വൃക്ഷത്തിനടിയിലായിരുന്ന ഈ സന്ദർശകൻ അവൻ എന്താണ് ചെയ്തത്? തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ഈ വഴിപാടിനെ അവൻ തൊട്ടപ്പോൾ അത് ദഹിക്കപ്പെടുകയുണ്ടായി. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അവൻ അറിയുകയും വൃക്ഷത്തിനടിയിലായിരുന്ന ഈ സന്ദർശകൻ കാഴ്ചയ്ക്കൊരു വൃദ്ധനായ മനുഷ്യനെ പോലെ കാണപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ വചനം ജഡമായതായിരുന്നു എന്നവൻ അറിഞ്ഞു. ഹാലലൂയ, അത് ജീവിക്കുന്ന വചനമായിരുന്നു. അത് ജീവിക്കുന്ന വചനമായിരുന്നുവെന്നവൻ അറിഞ്ഞിരുന്നു. കാരണം അത് പ്രവർത്തിക്കുകയും വർത്തമാനകാലത്തിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. സഹോദര, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്തുകാർ കൊള്ളാം, എന്നാൽ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വെറുമൊരു ചായമടിച്ച തീയാണ്. ഒരു ഭൂതകാലമല്ല, ഒരു വർത്തമാനകാലമാകുന്നു. ചരിത്രത്തിലുണ്ടായിരുന്ന ദൈവം ഇന്നും അതേ ദൈവം തന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് ഗുണമാണുള്ളത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, അതായത് നിങ്ങളുടെ പാടുന്ന മഞ്ഞക്കളിക്ക് അതിന്റെ ചിറക് വളരുവാൻ ജീവകങ്ങൾ കൊടുത്തിട്ട് അതിനെ കൂട്ടിലിട്ട് അടച്ചു കളയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു ശക്തിയുള്ള ദൈവമുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് അവനെ സേവ ചെയ്യുന്നതിനുള്ള ഒരു സൗഭാഗ്യത്തെ ജനങ്ങൾക്ക് നിഷേധിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആമേൻ. തീർച്ചയായും അസംബന്ധമാകുന്നു. നിങ്ങൾക്ക് സെമിനാരികളെല്ലാം ഒരു വലിയ മുട്ട വിരിക്കുന്ന യന്ത്രത്തെ പോലെ പ്രാസംഗികരെ വിരിച്ചിറക്കുന്നത് എല്ലായിടത്തുമായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒരു യന്ത്രത്തിൽ നിന്ന് വിരിച്ചിറക്കിയ കോഴിയെ കാണുമ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും സങ്കടം തോന്നാറുണ്ട്. അതിന് വാസ്തവമായ ഒരു തള്ളയില്ല. അതെവിടെ നിന്ന് വന്നിരിക്കുന്നുവെന്ന് അതിന് തന്നെ അറിയില്ല. അതിന് മാതൃത്വം നൽകാൻ ആരുമില്ല. അവൻ യാന്ത്രികമായി എത്തിയിരിക്കുന്നു. വേദശാസ്ത്രം മാത്രം അറിയാവുന്ന ഒരു സെമിനാരി പ്രാസംഗികന്റെ കഥയും അത് തന്നെയാണ്. ഏതൊരു പാണ്ഡിത്യമുള്ളവനെയും പോലെ അവൻ മിടുക്കനും മെലിഞ്ഞവനുമായിരിക്കാം. പല വ്യത്യസ്ത ഭാഷകളിൽ അവന് പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ തന്റെ മാതാപിതാക്കൾ ആരാണെന്ന് അവൻ അറിയില്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അതായത് എന്തെങ്കിലും അക്ഷമായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അതൊരു കോവർ കഴുതയാണ്. അവന്റെ പിതാവ് ആരാണെന്നും മാതാവ് ആരാണെന്നും അവൻ അറിയില്ല. അവനൊരു സങ്കര ഉത്പന്നമാണ്. അവൻ ആരെന്താണെന്നും അപ്പൻ എന്താണെന്നും അമ്മ എന്താണെന്നും അറിയില്ല. അവനെ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നു എന്നും അറിയില്ല. അത് ചില സഭാ സംഘടനകളാൽ ഉത്പാദിപ്പിക്കപ്പെട്ട പേരിന് വിളിക്കപ്പെടുന്ന സങ്കര ക്രിസ്ത്യാനികളെ പോലെയാണ്. എന്നാൽ ഒരു നല്ല ഇനത്തിൽപ്പെട്ട കുതിരയ്ക്ക് വംശാവലിയുണ്ട്. അതിനെക്കുറിച്ച് എന്തെല്ലാമാണെന്ന് അവൻ അറിയാം. ഒരു നല്ല ഇനത്തിൽപ്പെട്ട ക്രിസ്ത്യാനിക്ക് ദൈവത്തിന്റെ കളപ്പുര എവിടെയാണെന്നറിയാം. അവർ വചനത്താൽ ജനിക്കപ്പെട്ടവരാണെന്ന് അവർക്കറിയാം. വചനം അവരിൽ ജഡമായിരിക്കുന്നു. ദൈവം കൽപ്പിക്കുന്ന എല്ലാ വചനത്തോടും അവർ വ്യത്യസ്തരായിരിക്കുന്നില്ല. അവർ അതിനെ അത് ശരിയാണ് എന്ന് പറയും. ആമേൻ ആമേൻ. അവരിൽ തന്നെ എന്തോ സ്വയമായി അതിനെ ആമേന് ഊന്നി പറയുന്നു. അവരിൽ തന്നെ എന്തോ സ്വയമായി അതിനെ ഊന്നി പറയുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. ആമേൻ. നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല ജാതിയോടും സുവിശേഷം അറിയിപ്പീൻ. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. തള്ളക്കോഴി പറയും ക്ലക് 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 ക്ലക്. അത്ഭുതങ്ങളുടെ ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഹോങ് 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 വെള്ളം മണക്കുന്നു ഞാൻ. നോക്കൂ, അതാകുന്നു ഇത്. അത് ശരിയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷയിലാക്കുന്നതാണ്. നോക്കൂ, ഇത് അതായിട്ട് ദൈവം ആദ്യമാകുന്നു. അവന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുക, എന്നിട്ട് അത് ശരിയാണോ എന്ന് കാണുക. അത് സത്യമാകുന്നു. യോഹന്നാൻ സ്നാപകൻ തന്റെ കർത്തവ്യ നിർവഹണത്തിന്റെ പാതയിൽ നേരെ തുടരുകയായിരുന്നു. അവൻ വെറുമൊരു ബാലനായിരുന്നപ്പോൾ നമ്മുടെ പക്കൽ അവന്റെ അധികം രേഖകളൊന്നുമില്ല. അവന്റെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തെ അവിശ്വസിക്കുകയുണ്ടായി. ദൈവം എലിശബത്തിൽ കൂടെ അത് കൊണ്ടുവരുന്നതിനായി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ ഈ ബാലനെ അവൾ ഗർഭം ധരിക്കുമെന്ന് അവളോട് പറയുകയും അവനത് സംശയിക്കുകയും ചെയ്തു. ആ കാരണത്താൽ അവനവനെ ഊമനാക്കി കളഞ്ഞു. സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ എലിശബത്തിന്റെയും സെക്കറിയാവിന്റെയും ഹൃദയത്തെ എനിക്ക് ഊഹിക്കാൻ കഴിയും. അവർ ഒരുവിധം ദുഃഖിക്കപ്പെട്ടിരുന്നു, കാരണം അവർക്ക് പ്രായമേറിയിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട ബാലൻ ജനിക്കുകയും ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവർ പ്രായമേറി വൃദ്ധരായപ്പോൾ ഈ ബാലനെ ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവരുടെ ഹൃദയം ദുഃഖിച്ചിരുന്നു, കാരണം അവർക്ക് ദീർഘകാലം വരെ ജീവിച്ചിരുന്ന ഈ ബാലൻ ദൈവത്തിന്റെ മഹത്തായ ജോലിയെ നിർവഹിക്കുന്നത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവർ അതിനെ അവനു വേണ്ടി സമർപ്പിച്ചിരുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എവിടെയോ പിന്നിലായി നക്ഷത്രങ്ങൾക്കും ചന്ദ്രനും ഇടയിൽ കൂടി അവർക്ക് താഴേക്ക് നോക്കി കാണുവാൻ കഴിഞ്ഞിരുന്നു. അവർ ഈ കുട്ടിയെ അത് ചെയ്ത് ഒരിക്കലും കണ്ടിരുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞിരുന്നു. അവനൊരു ബാലനായിരിക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചുപോയിരുന്നു. അവൻ ബാലനായിരിക്കുമ്പോൾ വീട് വിട്ട് വനപ്രദേശത്തേക്ക് പോയി. അവിടെ ദൈവത്തിന്റെ ശക്തിയാൽ അവൻ വളർത്തി കൊണ്ടുവരപ്പെട്ടു. ദൈവം അവനോട് പറഞ്ഞു, നീ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാകുന്നു, ഞാൻ നിന്നെ അയക്കുന്നു, ചെന്ന് വിളിച്ചു പറയുക. യോഹന്നാൻ എപ്രകാരം പാറകളിൽ നിന്നും പാമ്പുകളെ ഓടിച്ചും കല്ലുകളെ തട്ടിയും കൊണ്ട് ഓരോ ദിവസവും കാത്തിരുന്നു കാണും. ഓ, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. യോഹന്നാനെ നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? എനിക്ക് അവന്റെ ഉത്തരവ് മാത്രം കേൾക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത്രമാത്രം. പാമ്പുകളെ എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകൂ, അത് പാറകളിലേക്ക് ഓടിപ്പോകും. ആ കാരണത്താലാണ് പരീശന്മാർ കടന്നുകൂടിയപ്പോൾ അവൻ അവരോട് ഓ സർപ്പസന്തതികളെ പാറകളിലേക്ക് ഓടുവീൻ എന്ന് പറഞ്ഞത്. ഞാനും അതേ കാര്യം ഇന്ന് രാത്രിയിൽ പറയുന്നു, സർപ്പസന്തതികളെ വെള്ളത്തിലേക്ക് ഓടുവീൻ. ആമേൻ. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ ടേപ്പുകൾ, ഇത് ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ലോകമൊട്ടുക്കായി പോകാൻ പോകുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വെള്ളത്തിലേക്ക് ഓടുക. യോഹന്നാൻ അതുമായിട്ട് നേരെ തുടർന്നു. കാഴ്ചയ്ക്ക് നന്നായ ഒരു മനുഷ്യൻ കടന്നു വന്നു. ഒരുപക്ഷെ അവൻ ഇതായിരിക്കും എന്നവൻ പറഞ്ഞു. അവൻ നോക്കി, അല്ല, അത് അവനല്ലായിരുന്നു. അല്ല, ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. യോഹന്നാനെ മസീഹ എന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് നീ പറയുന്നുവോ? അതെ. അവൻ എവിടെയാകുന്നു? ഈ ഭൂമിയിൽ എവിടെയാകുന്നു? അവൻ എവിടെയാകുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും. നിനക്കെങ്ങനെ അറിയാം? എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ സൗഖ്യപ്പെടുമെന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അവന്റെ വചനത്തെ പിന്തുടരുന്നു. ഞാൻ എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി എന്ത് വരുമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്കറിയാമോ അടുത്തതായിട്ട് എന്താണ് വരുന്നതെന്ന്? നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ അവന്റെ വാഗ്ദത്തം അടുത്തതായി വരും. അവന് കള്ളം പറയാൻ കഴിയില്ല, അവൻ ദൈവമാകുന്നു. എന്താണ് അടുത്തത്? യോഹന്നാൻ പറഞ്ഞു, അവൻ വരുമ്പോൾ ഞാൻ അവനെ കാണും. അവർ പറഞ്ഞു, ഓ, ഈ വ്യക്തി വരുന്നത് നോക്കുക, അവന്റെ തലയിൽ ഒരു കിരീടമുണ്ട്, അത് മസീഹ ആയിരിക്കണം, ആ കുതിരകളെ ഓടിച്ചുകൊണ്ട് വരുന്നത്. അവൻ പറഞ്ഞു, അതവനല്ല. നേരെ അവന്റെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ എടുത്തിരിക്കുന്നത് നിനക്ക് ഉചിതമല്ല. അവിടെ എന്തോ തെറ്റായിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. നേരെ അവന്റെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട് അവനോട് പറഞ്ഞു, അത് ഹെരോദാവായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് അവന്റെ ഭാര്യയെ അത്രയ്ക്ക് ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് അവൾ ജീവിച്ചിരുന്ന കാലം വരെ അവനെ വെറുത്തിരുന്നു. യോഹന്നാൻ കാത്തുനോക്കിക്കൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞു, ഓ, അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും. നീ എങ്ങനെ അറിയും? ഞാനൊരു അടയാളം കാണുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുകയും അതൊരു മസീഹായുടെ അടയാളവുമായിരിക്കും. ഞാൻ മസീഹായെ അറിയും, കാരണം മസീഹായുടെ അടയാളം അവിടെ ഉണ്ടായിരിക്കും. ദൈവം തന്റെ സഭയെ അറിയുന്നു. അവൻ പറഞ്ഞു, ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. അതവർ മെത്തഡിസ്റ്റിലും ബാപ്റ്റിസ്റ്റിലും പെന്തിക്കോസ്റ്റിലും അംഗമായിരിക്കുന്നതല്ല, എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാകുന്നു. വിശ്വാസികളെ അവൻ അറിയുന്നു. നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് ചിലപ്പോൾ ഇന്ന് ചോദിച്ചേക്കാം. ഓ, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, എങ്കിലത് നിങ്ങളെ നിങ്ങളൊരു വിശ്വാസിയല്ല എന്ന് അപ്പോൾ കാണിക്കുന്നു. ഞാൻ പെന്തക്കോസ്തുകാരനാകുന്നു, അതപ്പോഴും നിങ്ങളൊരു വിശ്വാസിയല്ല എന്ന് കാണിക്കുന്നു. നിങ്ങളൊരു വിശ്വാസിയാകുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കും. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് മുദ്രയിടപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലാവരും അതിനെപ്പറ്റി അറിയും. കൂടാതെ മുദ്ര താളിന്റെ രണ്ടു വശത്തുമാകുന്നു, അത് വരവിനെയും പോക്കിനെയും കാണിക്കുന്നു. നോക്കൂ, നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും, ശരി, അവൻ പറഞ്ഞു, അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും, കാരണം അവിടെ ഒരു അടയാളം ഉണ്ടായിരിക്കും, ഞാൻ മസീഹായുടെ അടയാളം കാണും. ഒരു ദിവസം അവൻ നോക്കുമ്പോൾ, ഓ സഹോദര, എന്തുകൊണ്ടാണ്? അവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അതിനാൽ അവൻ അത് തിരിച്ചറിയുന്നതിനിടയായി. അത് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണോ? എങ്കിൽ തിരുവെഴുത്തുകളെ അറിയുക. യോഹന്നാനെ ചുറ്റുമായി കൂടിയിരുന്ന ഈ പുരോഹിതന്മാർ യോഹന്നാനെക്കാളും അഞ്ചിരട്ടി മെടുക്കരായിരുന്നു. അവൻ എവിടെ സ്കൂളിൽ പോയിരുന്നുവെന്ന ഒരു ദിവസത്തെ റെക്കോർഡ് പോലും നമ്മുടെ പക്കലില്ല. എന്നാൽ ഈ പുരോഹിതന്മാർ അവിടെ കൂടി നിന്നിരുന്നു. അവരുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ വലിയ അപ്പൂപ്പന്മാർ പുരോഹിതന്മാരായിരുന്നു. അവിടെ നിന്നിരുന്ന മനുഷ്യർ തിരുവെഴുത്തിലെ ഓരോ ഇഞ്ച് മറിഞ്ഞിരിക്കുകയും സകല പ്രവാചകന്മാരെയും അന്യജാതികളെയും അതിനെപ്പറ്റി എല്ലാം അറിയുന്നവരായിരുന്നു. എന്നാൽ യോഹന്നാൻ ഒരു അടയാളത്തിനായി കാത്തിരിക്കുകയും അതൊരു മസീഹായുടെ അടയാളവുമായിരുന്നു. അത് ദൈവമാണെങ്കിൽ എന്തെങ്കിലും അതിനെപ്പറ്റി അമാനുഷികമായ കാര്യമുണ്ട് എന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ശരിയാണ്. അതുപോലെ തന്നെ ഇന്നുമാകുന്നു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്തെങ്കിലും അമാനുഷികമായ കാര്യം നിങ്ങൾ അറിയും. അത് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ജീവിതം തന്നെ അപ്പോഴും നിങ്ങൾ ജീവിക്കും. ആദ്യം നിങ്ങൾ സ്നേഹിച്ചിരുന്ന കാര്യം തന്നെ നിങ്ങൾ സ്നേഹിക്കും. നിങ്ങൾ അപ്പോഴും അവയെ സ്നേഹിക്കും. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. ഒരു ദൈവപുത്രനോ പുത്രിയോ ആകുന്നില്ല. അതിനുശേഷം ഒരു ദിവസം യോഹന്നാൻ അവിടെ നിൽക്കുമ്പോൾ അവനെ കുറിച്ച് ഒരു ചെറിയ കഥ വായിക്കാം. യോഹന്നാൻ നദിയുടെ ഒരു വശത്തും അവർ മറ്റേ വശത്തായി അവിടെ നിൽക്കുകയും ചെയ്തിരുന്നു. അപ്രകാരമാണ് അവരൊരു ദൈവദാസനോട് ചെയ്യുന്നത്. എല്ലാ സംഘടനകളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും അവന്റെ പിന്നിലായി നിൽക്കുകയും മറ്റെല്ലാം ചെയ്യും. അവന് നിൽക്കാൻ ഒരു പ്രസംഗപീഠമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ മുട്ടോളം ചെളിയിൽ നിന്നിരുന്നു. അവന്റെ പക്കൽ ഒരു ടക്സഡോ മേൽക്കുപ്പായമോ അവന്റെ ഉടുപ്പിന്റെ കോളർ പൊങ്ങിയോ ഇരുന്നില്ല. ഇല്ല ശ്രീമാൻ. അവൻ ഒരു ആട്ടുതോൽ അരക്കി ചുറ്റി ഒരുപക്ഷെ കാഴ്ചക്കൊരു കാട്ടമനുഷ്യനെ പോലെ അവിടെ നിന്നിരുന്നു. പുരോഹിതന്മാർ അവരോട് ചോദിച്ചു, ഈ വലിയ ആരാധനാലയമായ ഞങ്ങളുടെ ഈ വലിയ സഭാ സംഘടന വീണുപോകുന്ന ഒരു സമയം വരുമെന്ന് നീ പറയാൻ അർത്ഥമാക്കുന്നുവോ? അവൻ പറഞ്ഞു, തീർച്ചയായും അത് വീണുപോകും. നിനക്കത് എങ്ങനെ അറിയാം? നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നത് എപ്രകാരമാണ്? ഒരു മസീഹ വരുമെന്നും ആ മസീഹ നിരന്തര ഹോമയാഗം എടുത്തു മാറ്റുകയും ചെയ്യും. ദാനിയേൽ അപ്രകാരം പറഞ്ഞിരിക്കുന്നു, പ്രവാചകൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഓ, എനിക്ക് കൂടുതലായി എല്ലായ്പ്പോഴും ആത്മീയമായി അനുഭവപ്പെടുന്നു. എനിക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കതെങ്ങനെ അറിയാം? പ്രവാചകൻ അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അപ്രകാരം തന്നെ മീഖായാവ് അഹാബിനെ അനുഗ്രഹിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിരുന്നു. ഏലിയാവ് അവനെ ശപിച്ചു കഴിഞ്ഞിരുന്നു. അത്രമാത്രം അവന് വചനത്തോടൊപ്പം തന്നെ നിൽക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. അത് സംഭവിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ വരുമ്പോൾ ഞാൻ അവനെ അറിയും എന്ന് യോഹന്നാൻ പറഞ്ഞു. ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, അതെ, നിരന്തര യോഹമയാഗം എടുത്തു മാറ്റപ്പെടുന്ന ഒരു സമയം ഇതാ വരുന്നു. മസീഹ നിരന്തര ഹോമയാഗമായിരിക്കും. മ്ലേച്ഛതകളുടെ ശൂന്യമാക്കുന്നവൻ വരും. റബ്ബി, നിനക്കത് എവിടെ നിന്ന് കിട്ടി? അത് ഞങ്ങളുടെ മതസംഹിതയ്ക്ക് വിരുദ്ധമാകുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമല്ല. ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നതിന്റെ കാരണത്താൽ യഹോവയുടെ വചനം പ്രവാചകനോട് കൂടെയായിരുന്നു. അത് ശരിയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ എന്നവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിരുന്നു. ഒരു സാധാരണപ്പെട്ട കുനിഞ്ഞ തോളോടുകൂടി അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ നദിയിലേക്ക് ലാസറിനോടൊപ്പം നടന്നിറങ്ങി വന്നു. വെറുമൊരു സാധാരണപ്പെട്ട മനുഷ്യൻ സാധാരണപ്പെട്ട മനുഷ്യരെ പോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു. ഒരു പുരോഹിതനല്ലാതെ, ഒരു തലക്കെട്ടില്ലാതെ, ഒരു കിരീടമില്ലാതെ, യാതൊന്നും തന്നെ ഇല്ലാതെ ഒരു പാവപ്പെട്ട തച്ചനായ മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ അവന്റെ കൈകൾ നിറയെ ആരുകൊണ്ട് ചീന്തിയിട്ട് അവിടേക്ക് നടന്നിറങ്ങി വന്നു. നിങ്ങൾ എന്നോട് അങ്ങനെ പറയാൻ അർത്ഥമാക്കുന്നുവോ? എന്താകുന്നു, നിങ്ങൾക്കവനെ അവിടെ കാണാൻ കഴിയുമോ? ഇതാ എന്ന് വെച്ചാൽ നോക്കൂ, വിലമതിക്കൂ എന്നാകുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ അവിടെ നിൽക്കുന്നു. അവരിൽ ചിലർ പറഞ്ഞു, കൊള്ളാം, ഇതാരാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ആശാരിയുടെ മകനാണ്. ഇപ്പോൾ ആ മനുഷ്യനൊരു പ്രവാചകനല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവനായിരുന്നു. അവൻ അറിഞ്ഞിരുന്നു. എങ്ങനെ? അവൻ എന്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് അവന് തന്നെ അറിയില്ലേ? അതെ, അവൻ അറിഞ്ഞിരുന്നു. മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവനോട് എങ്ങനെ അവന് പറയാൻ കഴിയും? മസീഹ വ്യത്യസ്തനായിരിക്കും. നാം അതെങ്ങനെ അറിയും? യോഹന്നാൻ അവർ കാണാത്തതായ ചില കാര്യങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾ എന്താണ് നോക്കുന്നത് എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത്? നിങ്ങൾ ഒരു മഹാനായ മനുഷ്യനെയും ഒരു വലിയ സഭാസംഘടനയും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മടിയിൽ വന്ന് വീഴുന്നതായും മറ്റും കാണുന്നുണ്ടോ? അതോ കർത്താവിന്റെ നിന്ദിക്കപ്പെട്ട കൂട്ടത്തോടൊപ്പം നിങ്ങളുടെ വഴിയെടുക്കുന്നുവോ? നിങ്ങൾ ഈ ബൈബിൾ കാണുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കാണുന്നുവോ? നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് കാണും. അതുവരെയും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഇവിടെ ഇതാ അവൻ വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, മരുഭൂമിയിൽ എന്നോട് പറഞ്ഞത് അവനാകുന്നു, ഓ സഹോദര എന്നോട് വിളിച്ചു പറവീൻ എന്ന് പറഞ്ഞവനാകുന്നു. ഞാൻ 6 മാസത്തോളമായിട്ട് ഇവിടെ അത് വിളിച്ചു പറയുന്നു. വൈകുന്നേരം വരെ ഇവിടെയും എല്ലായിടത്തും യോർദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിയിൽ നിന്നുകൊണ്ട് പ്രാസംഗികരായി നിങ്ങളോട് വഴക്കിട്ടും കൊണ്ട് നിങ്ങളുടെ സഭാസംഘടനകളെ എല്ലായിടത്തുമായി തൊഴിച്ചും കൊണ്ട് നിങ്ങളുടെ വ്രണമായ വിരലുകളിൽ ചവിട്ടിയിരിക്കുന്നു. എന്നാൽ ആ സംഗതി ഇവിടെയായിട്ട് ഞാനത് കാണുന്നു. നിനക്കെങ്ങനെ അറിയാം? അവൻ തന്നെ എന്നോട് നീ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിതോ എന്ന് പറഞ്ഞിരുന്നു. ദൈവം എന്നെ ആ ഉദ്ദേശത്തിനായി ഉയർത്തിയിരിക്കുകയും അവന്റെ മേൽ ഞാൻ അവന്റെ ആത്മാവിനെ കാണുമെന്നും പറഞ്ഞിരുന്നു. യോഹന്നാൻ അവനെ അറിഞ്ഞിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ ആദ്യം വചനം പ്രസംഗിക്കുകയും വചനമനുസരിക്കുകയും അവൻ ദൈവത്തിന്റെ അടയാളം കാണുകയും ചെയ്തു. കൂടാതെ ഓർക്കുക, അവിടെ നിന്നിരുന്ന മറ്റേതെങ്കിലും വ്യക്തി അത് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ മാത്രം അത് കണ്ടിരുന്നു. നിങ്ങൾ എന്താണ് നോക്കുന്നത് എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? യോഹന്നാൻ വചനത്തെ അനുസരിച്ചിരുന്നു, പുരോഹിതന്മാരും മറ്റുള്ളവരും വചനത്തെ അനുസരിച്ചിരുന്നില്ല. യോഹന്നാൻ തന്റെ ഉത്തരവാദിത്വത്തിന്റെ വചനത്തെ അനുസരിച്ചിരിക്കുകയും അവൻ അത് കാണുകയും ചെയ്തു. നമുക്കിത് വേഗമാക്കി കളയാം. മാർത്ത കല്ലറയ്ക്കലെത്തി. അവൾ ദൈവത്തിന്റെ വചനവുമായി കണ്ടുപിട്ടിയിരുന്നു. അവൾ അത് വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തെ അവൾ കാണുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അതിനുമേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവൻ പറഞ്ഞു, മാർത്ത, പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെയാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനെ മരിച്ചാലും അവൻ വീണ്ടും ജീവിക്കും. ജീവിച്ചിരുന്നു കൊണ്ട് വിശ്വസിക്കുന്ന ഏവനും ഒരു നാളെ മരിക്കയില്ല. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഊവ് കർത്താവേ, അവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. മാർത്ത, നീ എന്താണ് വിശ്വസിക്കുന്നത്? ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തു നീ തന്നെ നിശ്ചയം. നിങ്ങൾ അവനെ എവിടെ വെച്ചിരിക്കുന്നു? അങ്ങനെ കല്ലറക്കിലെത്തിയിട്ട് അവൻ അവിടെ നിന്നു. ഞാൻ യഥാർത്ഥത്തിൽ വചനമാണെന്ന് അവൾ വാസ്തവമായി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. കല്ലെടുത്ത് മാറ്റുക എന്നവൻ പറഞ്ഞു. അവൾ വചനത്തിന്മേൽ പ്രവർത്തിച്ചു. മരണം ജീവനിലേക്ക് തിരിയുന്നത് അവൾക്ക് കാണേണ്ടിയിരുന്നു. മരണം ജീവനിലേക്ക് തിരിയുന്നത് നിങ്ങൾക്ക് കാണുന്നതിനുള്ള ഏക വഴി എന്നത് അവന്റെ വചനത്തെ എടുത്ത് അതിന്മേൽ പ്രവർത്തിക്കുക. നിങ്ങളൊരു പാപിയാണെങ്കിൽ അവന്റെ വചനത്തെ എടുത്ത് അതിന്മേൽ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതമാകും. നിങ്ങൾ രോഗിയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ എടുക്കുക. ഡോക്ടർ പറയും നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് അതിന്മേൽ പ്രവർത്തിക്കുക. അത് പുതിയ ജീവനെ കൊണ്ടുവരും. അധിക സമയം നിങ്ങളെ ഇരുത്തിയതിൽ ക്ഷമിക്കണം. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ വിടുന്നതാണ്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, 1-2 കാര്യങ്ങൾ കൂടി മാത്രം, അതിനുശേഷം ഞാൻ വിടുന്നതാണ്. എന്റെ സഹോദരന്മാരുടെ സമയമെടുത്തതിൽ എന്നോട് ക്ഷമിക്കണം. അവർക്ക് വേണ്ടി 2 മണിക്കൂർ മാത്രം വിട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, കിണറ്റുകരയിലെ സ്ത്രീയെ എടുക്കാം. അവളൊരു പാപിയായിരുന്നു. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ കുറിച്ച് വെള്ളം കോരുന്നതിനായി ഒരു ദിവസം അവിടെ എത്തി. അവൾ വെള്ളം കോരുവാൻ തുടങ്ങിയപ്പോൾ, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരിക എന്നൊരു മനുഷ്യന്റെ ശബ്ദം കേട്ടു. അവൾ ചുറ്റുമായി നോക്കിയിട്ട് പറഞ്ഞു, യഹൂദന്മാർക്ക് ശമരിയക്കാരോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് അവർക്ക് തമ്മിൽ സമ്പർക്കമില്ലല്ലോ. ഞാനൊരു ശമരിയക്കാരിയാകുന്നു, നമുക്ക് സമ്പർക്കമില്ലല്ലോ. നീ എന്തിന് എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു? നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു എന്നവൻ പറഞ്ഞു. അവൾ പറഞ്ഞു, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറാഴമുള്ളതാകുന്നു, നിനക്കെങ്ങനെ കുടിപ്പാൻ നൽകാൻ കഴിയും? അവൻ പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം ഒരു പൊങ്ങി വരുന്ന നീരുറവയും ഒരു പ്രവാഹവുമായിട്ട് പ്രാണൽ നിന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അവൾ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, നീ ഒരു യഹൂദനാകുന്നു, നിങ്ങൾ യെരുശലേമിൽ ആരാധിച്ചു വരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വരുന്നു എന്നും മറ്റും പറഞ്ഞു. അവൻ അവളോട്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലെ മലയില്ല എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. യാതൊരു സംശയമില്ല. സ്ത്രീ പറഞ്ഞു കാണും, ഒരു നിമിഷം നിൽക്കൂ, ഈ മനുഷ്യൻ ആരായിരിക്കണം, താൻ ആരാകുന്നുവെന്ന് അവൾ അറിയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ശമരിയക്കാരോട് അവൾക്ക് അവനെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു. അവൻ ആരാകുന്നു? കുറച്ചു നേരം അവൻ അവളോട് സംസാരിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, സ്ത്രീയെ, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. ഇപ്പോൾ അവൻ വളരെ മിടുക്കനായി അഭിനയിക്കുകയായിരുന്നു. എനിക്ക് ഭർത്താവില്ല എന്നവൾ പറഞ്ഞു. അപ്പോൾ വടി വഴിപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയും നോക്കൂ എന്തോ സംഭവിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? അവൾ ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ടു. നീ പറഞ്ഞത് ശരി തന്നെ, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് ഭർത്താവല്ല, അതുകൊണ്ട് നീ പറഞ്ഞത് സത്യം തന്നെ. അവൾ തിരിഞ്ഞു, അവൾ ആ ദൈവത്തെ അറിഞ്ഞിരിക്കുകയും എന്നാൽ വർഷങ്ങളോളമായി ജനങ്ങളിൽ മരിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ റബ്ബിമാരും പുരോഹിതന്മാരും ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, എന്നാൽ ബൈബിളിൽ ഒരുവൻ വരുന്നുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവൾ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മസീഹ വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ എനിക്കത് തീർച്ചയാകുന്നു. മസീഹ വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞാനിത് അവനോട് ചോദിക്കും, അവന്റെ വചനം എന്താണെന്ന് ഞാൻ കാണും. ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന് എന്നോട് ഇത് പറയാൻ കഴിയില്ല. മസീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ വരുമ്പോൾ ഈ കാര്യം തന്നെ അവൻ ചെയ്യുകയും അറിയിക്കുകയും ചെയ്യും. ഞങ്ങൾ അവനായി കാത്തിരിക്കുന്നു. ഞാൻ തന്നെ മസീഹ എന്നവൻ പറഞ്ഞു. അത് ധാരാളമായിരുന്നു, അത് ധാരാളമായിരുന്നു. അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ എന്ന് പറഞ്ഞു. ഈ സന്ദേശത്തെ അവരുടെ അടുക്കൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അവൾക്ക് ആദ്യം ദൈവത്തിന്റെ അത്ഭുതം കാണേണ്ടിയിരുന്നു. അവൾ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്നതിന് മുമ്പ് അവൾക്ക് ദൈവത്തെ അവന്റെ വചനത്തിൽ എടുക്കേണ്ടിയിരുന്നു. അത് കൃത്യമായും ശരിയാണ്. ഓ, നമുക്ക് എപ്രകാരം ഇങ്ങനെ തുടരാൻ കഴിയും? നമുക്ക് വേറൊന്നുകൂടി എടുക്കാം, പെന്തക്കോസ്തു ദിവസത്തെ എടുക്കാം. അതവർ വചനത്തോടൊപ്പം നടന്നതിനു ശേഷവും അവർ വചനത്തെ കണ്ടതിനു ശേഷവും അവർ വചനത്തെ വിശ്വസിച്ചതിനു ശേഷവുമായിരുന്നു. എന്നാൽ പെന്തക്കോസ്തിന്റെ അത്ഭുതം കാണുന്നതിന് മുമ്പ് അവർക്ക് വചനം അനുസരിക്കേണ്ടത് ആവശ്യമായിരുന്നു. നോക്കൂ, നിങ്ങൾ യെരുശലേം നഗരത്തിൽ ചെന്നിട്ട് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും അവിടെ കാത്തിരിക്കുക എന്ന് വചനം അവരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞിട്ട് മത്തായി മാർക്കോസിനെ നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിചിത്രമായി അനുഭവപ്പെടുകയുണ്ടായി. അത് പരിശുദ്ധാത്മാവായിരിക്കണം. അവൻ നമ്മുടെ ഇവിടെ കാത്തിരിക്കുന്നതിനായി പറയുകയും, നോക്കൂ, ഇത് അത് തന്നെയായിരിക്കണം. ഓ, നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കാം. ഒമ്പതാമത്തെ ദിവസം കടന്നു വന്നു, അവൻ നമ്മുടെ ഇവിടെ ആയിരിക്കാൻ പറഞ്ഞിട്ട് 9 ദിവസം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമുക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നാം അവനെ വിശ്വസിച്ചപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഓ, നല്ല ബാപ്റ്റിസ്റ്റുകാരായി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നു നമുക്കത് കിട്ടിയിരിക്കുന്നുവെന്ന്. ഞാൻ വിശ്വസിക്കുന്നു കാരണം അവൻ നമ്മോട് ഇവിടെ എത്തുവാൻ പറഞ്ഞിരുന്നു. ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നാം ഇവിടെ എത്തിയപ്പോൾ തന്നെ നാം അവനെ അനുസരിക്കുകയാണ് ചെയ്തത്. അവൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും എന്നവൻ പറഞ്ഞിരുന്നില്ല. 5 ദിവസമോ 9 ദിവസമോ കാത്തിരിക്കാൻ അവൻ പറഞ്ഞിരുന്നില്ല. അത് പ്രാപിക്കുവോളം എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അതാകുന്നു ഇത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ തങ്ങളുടെ ശക്തിയെ പുതുക്കും. നിങ്ങൾ എന്താണ് ചെയ്യുക? അവന്റെ വചനത്തെ എടുത്ത് അതിന്മേൽ പ്രവർത്തിച്ചിട്ട് അതുമായി നിന്നുകൊള്ളുക. ഓരോ ദിവസവും അതുമായി നിന്നിട്ട് സാത്താനോട് മുഖാമുഖം നിന്നുകൊണ്ട് ഇത് എഴുതിയിരിക്കുന്നു, ഇത് എഴുതിയിരിക്കുന്നു, ഇത് എഴുതിയിരിക്കുന്നു, ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറയുക. അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വചനത്തിന്മേൽ പ്രവർത്തിക്കുകയും അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതം കാണുകയും ചെയ്യും. അത് ശരിയാണ്. എന്നാൽ ആദ്യം നിങ്ങൾക്ക് അതിന്മേൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നു. അവരവിടെ എത്തിയിട്ട് വചനത്തെ അനുസരിക്കുകയും അവിടെ തന്നെ കാത്തിരിക്കുകയും ചെയ്തു. 9-ാമത്തെ ദിവസം വന്നു. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് പത്രോസ് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം. മാർക്കോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, നമുക്കത് വിശ്വാസത്താൽ സ്വീകരിക്കാം, കാരണം നാം അനുസരിക്കുന്നുവല്ലോ. ഇല്ല, നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നില്ല. ഞാൻ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയും, അത് പൂർണ്ണമായ അനുസരണമല്ല. ഞാനൊരു സഭയിൽ ചേർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയും, അതും അനുസരണമല്ല. അപ്പസ്തോലന്മാരുടെ മതസംഹിതയെ ഞാൻ ആവർത്തിക്കുന്നു, അതും അനുസരണമല്ല. ഓ സഹോദര, ഞാൻ നുണയും മോഷണവും ഉപേക്ഷിച്ചിരിക്കുന്നു, നീചമായതൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതപ്പോഴും അനുസരണമല്ല. അതൊരു ജനനമായിരിക്കണം. അവിടെ എന്തോ സംഭവിച്ചിരിക്കണം. നിങ്ങൾ മരിച്ചിട്ട് മറ്റെന്തോ നിങ്ങളിൽ ജനിച്ചിരിക്കണം. ഓ, അങ്ങനെ വളരെ ദിവസങ്ങൾ അവർ കാത്തിരിക്കുകയും 9 ദിവസങ്ങൾ കടന്നുപോവുകയും ചെയ്തു. അവർ പറഞ്ഞു, നാം ഇതിപ്പോൾ സ്വീകരിച്ചിട്ട് നമ്മുടെ ശുശ്രൂഷമായിട്ട് നമുക്ക് തുടരാം. ലോകം ഇതാ അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നു, നാം ഇനിയും എന്തിനായി അധികം കാത്തിരിക്കണം? എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇതുവരെയും അത് വന്നിട്ടില്ല. ഇത് ശരിക്കും വചനത്തെ അനുസരിക്കലല്ല എന്ന് പത്രസ് പറയുന്നതായി എനിക്ക് കേൾക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, പിതാവിന്റെ വാഗ്ദത്തത്തെ നമ്മുടെ മേൽ അയക്കുന്നതിന് ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ അത്ഭുതത്തെ നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നാം ഇവിടെ തന്നെ കാത്തിരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. കാരണം അത് ഈ രൂപത്തിൽ വരുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. യോവേൽ പറഞ്ഞു, സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും, ആകാശത്തും ഭൂമിയിലും ഞാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. യെശയ്യ പ്രവാചകൻ പറഞ്ഞു, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു ശബത്ത്. എന്നാൽ കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ സഹോദരന്മാരെ, നാം യാതൊരു അനുഭവം ഇതുപോലെ കാണാതെ വെറുതെ എഴുന്നേറ്റ് നമുക്ക് ഇപ്രകാരം പുറത്തു പോകാൻ കഴിയില്ല. നമ്മുടെ പക്കൽ എന്തോ ഉണ്ടായിരിക്കണം, കാരണം നിങ്ങൾ ശക്തി ധരിക്കുവോളം ഇവിടെ കാത്തിരിക്കുക എന്നവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്കുണ്ടായിരുന്നതിലും കൂടുതലായ ഒരു ശക്തി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാ രാത്രിയിലും ഇവിടെയായിരുന്നു, കഴിഞ്ഞ രാത്രിയിലുമായിരുന്നു, ഞാൻ 9 രാത്രികളായിട്ട് ഇവിടെയായിരിക്കുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ ആയിരുന്നതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു. നാം ശക്തി പ്രാപിക്കുമെന്ന് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തുടർച്ചയായി കാത്തിരിക്കാം. അപ്പോൾ പെട്ടെന്ന് അവർ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ അവർ പെന്തിക്കോസ്തന്റെ അനുഭവത്തെ കണ്ടു. അഗ്നിജ്വാല ആ കെട്ടിടത്തിൽ വീഴുന്നത് അവർ കണ്ടു. അഗ്നിസ്തംഭം ആ ജനങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിട്ട് പിളർന്നിരിക്കുന്ന നാവുകൾ അവൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്തോ സംഭവിച്ചു. എപ്പോഴാണ് അവരത് പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവരുടെ നിർണയം എടുത്തപ്പോഴായിരുന്നുവോ? അല്ല, അവർ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ അവർ പെന്തക്കോസ്തന്റെ അനുഭവത്തെ കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് അതേ കാര്യം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ സ്നേഹിതരെ, ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തീർച്ചയായും സമാപിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു താളും കൂടി ഇനി മറിക്കുകയില്ല. ഞാനിത് പറയുമ്പോൾ അടുത്തയാൾ തയ്യാറായി കഴിയുന്നു. ഇപ്പോൾ മോശമായി പറയപ്പെടാവുന്നതെല്ലാം പറയപ്പെട്ടിരിക്കുന്നു.
ഹോളി റോളർ, പെന്തിക്കോസ്തൽ, ചർച്ച് ബ്രേക്കർ.
ഹോളി റോളർ, പെന്തിക്കോസ്തുകാരൻ, സഭകളെ തകർക്കുന്നവൻ, കപട വിശ്വാസി, ബിയൽസബൂബ്, സ്വപ്നക്കാരൻ, അങ്ങനെ വിളിക്കപ്പെടാവുന്നതെല്ലാം നാം വിളിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളെ വിളിക്കുന്നത്? സ്വപ്നക്കാരൻ, ബിയൽസബൂബ്, കള്ളപ്രവാചകൻ, യേശുമാത്രക്കാരൻ, അങ്ങനെയെല്ലാമാകുന്നു. അങ്ങനെ വിളിക്കാവുന്നതെല്ലാം, മോശമായി വിളിക്കപ്പെടാവുന്നതെല്ലാം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സത്യവചനത്തെ വിശ്വസിക്കുന്നതിൽ കൂടെ, അവന്റെ വചനത്തിന്റെ സത്യപ്രവാചകനെ വിശ്വസിക്കുന്നതിൽ കൂടെ നാം എന്താണ് ചെയ്യുന്നത്? നാം കാണുന്ന ഈ കാര്യങ്ങളെ നാം കാണുന്നു. ഓ, അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരും, അവർ ദൂരദേശങ്ങളിൽ നിന്നും വരും. നമ്മുടെ രാജാവിനോടൊപ്പം അവന്റെ വിരുന്നുകാരായി ഭക്ഷിപ്പാനും പാനം ചെയ്യാനും എത്തുന്ന ഈ തീർത്ഥാടകർ എത്ര വാഴ്ത്തപ്പെട്ടവരാകുന്നു. അവന്റെ വിശുദ്ധ മുഖത്തേക്ക് ദിവ്യ പ്രകാശത്താൽ പ്രകാശിച്ചുകൊണ്ടുവരും. അവന്റെ കൃപയുടെ വാഴ്ത്തപ്പെട്ട പങ്കാളികളായി അവന്റെ കിരീടത്തിൽ രത്നങ്ങളായി പ്രകാശിക്കും. യേശു ഉടനെ വരും, നമ്മുടെ പരീക്ഷകളെല്ലാം കഴിയും. ഓ, പാപത്തിൽ നിന്നും സ്വതന്ത്രരായവർക്കു വേണ്ടി നമ്മുടെ കർത്താവ് ഈ നിമിഷം എത്തിയാൽ എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ആനന്ദം നൽകുമോ, അതോ ദുഃഖവും ആഴമേറിയ നിരാശയോ? നമ്മുടെ കർത്താവ് താൻ മഹത്വത്തിൽ വരുമ്പോൾ നാം അവനെ ആകാശത്തിലെതിരേൽക്കും. എന്തുകൊണ്ടാണ്? നാം അവന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് തോന്നിയതെന്തും വിളിച്ചുകൊള്ളുക. നാം മസിഹായുടെ അടയാളത്തെ നമ്മുടെ മധ്യേ കാണുന്നു. നാം ഒരു അഗ്നിസ്തംഭത്തെ കാണുന്നു. അത് നിഷേധിക്കാൻ കഴിയില്ല. അവർക്ക് തോന്നിയതെന്തും വിളിക്കട്ടെ, ദൈവം ഇവിടെയുണ്ട്. ശാസ്ത്രം അതിന്റെ ചിത്രമെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ വചനത്തെ അനുസരിക്കുന്നതിനാലാകുന്നു. ഇതിഹാസത്തിൽ ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. എന്നൊരിക്കലും ഒരു ക്യാമറയുടെ യന്ത്ര കണ്ണുകൾ അത് അവൻ തന്നെ എന്ന് പറയുകയും അതിന്റെ ലെൻസുകളിൽ ഒരു വെളിച്ചം പതിയുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനത്തെ ആദ്യം എടുക്കുക. സഭാസംഘടനകൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ തൊഴിച്ച് പുറത്താക്കട്ടെ, അവർക്ക് വേണമെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് പുറംതിരിഞ്ഞുകൊള്ളട്ടെ. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുക. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തു. ആ ദൂതൻ ഇറങ്ങി വരികയും ദൈവം ഒരു മനുഷ്യ ശരീരത്തിലായി വെളിപ്പെട്ടിട്ട് തന്റെ പുറംഭാഗം കൂടാരത്തിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് സംസാരിച്ചു. അബ്രഹാം ആരാണെന്ന് അറിയാത്ത രീതിയിൽ അഭിനയിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, അബ്രഹാം അബ്രഹാം എന്നല്ല, ഇതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അവൻ അവന്റെ പേര് മാറ്റിയിരുന്നു. നിന്റെ ഭാര്യ സാറാ എവിടെ? സാറായി എന്നല്ല, സാറാ, നിന്റെ ഭാര്യ സാറാ എവിടെ? അവനെ അവന്റെ പൈതൃക നാമത്തിൽ വിളിക്കുകയും അവളെ അവളുടെ രാജകുമാരിയുടെ നാമത്തിലും വിളിച്ചു. ഓ, അവൻ ആരായിരുന്നു? അബ്രഹാം അവിടെ വെച്ച് തന്നെ അവൻ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, അവൾ നിനക്ക് പിന്നിലായി കൂടാരത്തിലാകുന്നു. അബ്രഹാം, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ് എന്നവൻ പറഞ്ഞു. ഞാൻ നിനക്ക് തന്ന എന്റെ വാഗ്ദത്ത പ്രകാരം ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്, കാരണം നീ ഈ വർഷക്കാലമെല്ലാമായി അതിനായി കാത്തിരിക്കുന്നു. 25 വർഷക്കാലം നീ അതിനായി കാത്തിരുന്നു. വചനത്തിന്മേൽ പ്രവർത്തിച്ചുകൊണ്ട് നീ വചനത്തോടൊപ്പം നിലപാടെടുത്തിരിക്കുന്നു. നീ ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതാണെന്ന് പോലും നീ നിഷേധിച്ചിരിക്കുന്നു. നീ ഒരു അന്യനും തീർത്ഥാടകനുമായിരിക്കുന്നു. ദൈവം സൃഷ്ടാവും നിർമ്മാതാവുമായി വരുവാനിരിക്കുന്ന ഒരു നഗരത്തിനായി നീ കാത്തിരിക്കുന്നു. നിന്നിൽ കൂടി വരുവാനിരിക്കുന്ന ഈ കുട്ടിയാൽ ഞാൻ നിനക്കത് വാഗ്ദത്തം ചെയ്യുകയും നീ ബഹുജാതികൾക്ക് പിതാവുമായി തീരും. ഞാനത് വാഗ്ദത്തം ചെയ്തു. നീ വചനത്തിന്മേൽ പ്രവർത്തിക്കുകയും ഇപ്പോൾ നീ ദൈവത്തിന്റെ അത്ഭുതം കാണുകയും ചെയ്യും. ഞാനതെങ്ങനെ കാണും എന്റെ കർത്താവേ? നിന്റെ ഭാര്യ സാറ എവിടെ? നിനക്ക് പിന്നിലായി കൂടാരത്തിലാകുന്നു. ഒരാണ്ട് കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ട് വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ സാറ ചിരിച്ചതെന്ത് എന്ന് ചോദിച്ചു. അവൻ ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചിട്ട് ദൈവത്തിന്റെ അത്ഭുതം കാണുകയായിരുന്നു. യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണും. എന്തായിരുന്നു അത്? അധിക നാളുകളായിട്ടില്ല, സഭാകാലഘട്ടങ്ങളെ കൊണ്ടുവന്ന് നാം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാണുന്ന ആ ചെറിയ അടയാളം അത് ബോർഡിൽ വരയ്ക്കുകയുണ്ടായി. അത് ഈ ശ്രോതാക്കൾക്കിടയിൽ വെച്ച് തന്നെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നതിലും കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നു. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വെളിച്ചം കടന്നു വരികയും പിന്നിലേക്കായി ചെന്ന് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. അതിന്മേൽ ഒരു നിഴലെത്തുകയും എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഭാകാലഘട്ടത്തെ അതിവിടെ കാണുന്നതുപോലെ തന്നെ കൃത്യമായി അളക്കുകയും ഉണ്ടായി. ആ ദിവസം ഇവിടെ ഉണ്ടായിരുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? നിങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ അത് കണ്ടിരിക്കുന്നു. എന്തായിരുന്നു അത്? ആദ്യം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയുമാകുന്നു. അപ്പോൾ നാം ദൈവത്തിന്റെ അത്ഭുതം കാണുകയും അത് ശരിയാണെന്ന് വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു.
Oh, Jesus is coming soon. Altogether, our trials will then be o'er. Oh, what if our Lord this moment should come for those who are free from sin?
ഓ യേശു ഉടനെ വരും. എല്ലാവരും കൂടി നമ്മുടെ പരീക്ഷകളെല്ലാം കഴിയും. ഓ പാപത്തിൽ നിന്നും സ്വതന്ത്രരായവർക്ക് നമ്മുടെ കർത്താവ് ഈ നിമിഷമെത്തിയാൽ എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ആനന്ദം നൽകുമോ? അതോ ദുഃഖവും ആഴമേറിയ നിരാശയുമോ? നമ്മുടെ കർത്താവ് താൻ മഹത്വത്തിൽ വരുമ്പോൾ നാം അവനെ ആകാശത്തിൽ എതിരേൽക്കും. ആമേൻ. എന്തുകൊണ്ടാണ്? നാം അവന്റെ വചനത്തെ വിശ്വസിക്കുകയും കുപ്പിയിൽ എണ്ണ നിറച്ചും തിരികത്തിരിച്ച് വെടിപ്പാക്കിയും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ, നിങ്ങളുടെ ഫലങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം ആകാശത്തിൽ അവനെ എതിരേൽക്കും. സംശയത്തിന്റെ ഒരു നിഴൽ പോലുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏകദേശം മൂന്നിലൊന്ന് ഭാഗത്തോളം ഞാൻ വിട്ടുകളയുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ മറ്റേതെങ്കിലും ഒരു സമയത്ത് അത് അവസാനിപ്പിക്കുന്നതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഓ ദൈവമേ, കടന്നു വരുന്ന വർഷത്തെ ഞങ്ങൾ കാണാനിടയാകട്ടെ. വരുവാനിരിക്കുന്ന വർഷത്തെ ഒരു സഭാസംഘടനയാലോ ഒരു മതസംഹിതയാലോ ഒരു കൈപിടിച്ച് കുലുക്കലാലോ പേരിന് വിളിക്കപ്പെടുന്ന ഒരു മതത്താലോ നമ്മളുടെ ഹൃദയങ്ങൾ സന്തുഷ്ടമാകാതെ കാണുന്നതിനിടയാക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ലൗകികത എടുത്തു മാറ്റിയിട്ട് ക്രിസ്തു രൂപമാകുന്നതുവരെ നാം സന്തുഷ്ടരാകാതെ ഇരിക്കട്ടെ. ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെയോ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങാതെ അവനിൽ വളരാം, അവന്റെ ഔന്നത്യത്തിൽ വളരാം. നാം അവനെ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് അവനിലേക്ക് വളരാം. നമ്മുടെ തലകളെ വണങ്ങാം.
Room, room. Yes, there is room. There's room at the fountain for thee. A room, room. Yes, there is room. There's room at the
ഇടം ഇടം, അതേ ഇടമുണ്ട്. നിനക്കായി നീരുറവിൽ ഇടമുണ്ട്. ഇടം ഇടം, അതേ ഇടമുണ്ട്. എനിക്കായി നീരുറവിൽ ഇടമുണ്ട്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മാവിലും പ്രാണലും താഴ്മയോടെ എന്റെ ശബ്ദം പതറിയിട്ട് ഈ മുറിഞ്ഞു തകർന്ന വാക്കുകളെ കർത്താവെ നീ ഇവയെ എടുത്തിട്ട് തമ്മിൽ ഒട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ അത് ചെയ്യണമെന്നറിയാതെ എന്റെ മനസ്സിൽ വന്നത് മാത്രം ഞാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് അതിനെ സ്ഥാപിച്ചിട്ട് അത് സമ്മാനിക്കപ്പെട്ട അതേ ചിന്താഗതിയോടുകൂടി കാണുവാനും വിശ്വസിക്കാനും നീ ഇടയാക്കണമേ. ഇതാവ ഇത് അവർക്ക് വേണ്ടി യുക്തിവാദമുണ്ടാക്കിയിട്ട് ക്രിസ്തുവിനെ അവരുടെ അടുക്കൽ കൊണ്ടുവരാനിടയാക്കണമേ. പിതാവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനത്തിന്മേൽ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണമേ. അവരിൽ ചിലരുടെ സമയത്തെ എടുത്തിരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ. നീ അവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിട്ട് ദൈവത്തിന്റെ ശക്തി കെട്ടിടത്തിൽ പതിഞ്ഞിട്ട് പാപികൾ ഈ വേദിയിലേക്ക് കടന്നുവന്ന് കാൽവരിയിലേക്കുള്ള അവരുടെ വഴികളെ കണ്ണുനീരോടെ കണ്ടെത്തണമേ. രോഗികൾ സൌഖ്യമാക്കപ്പെടുകയും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയെ കാണുവാനും ഇടയാക്കണമേ. ഇതാവെ, ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് അവന്റെ അടയാളത്തെ കാണാം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മസിഹായുടെ അടയാളം എവിടെ? ആ മസിഹ അന്യനാണെങ്കിൽ അവന്റെ അടയാളങ്ങളും അനന്യമായിരിക്കും. അവൻ എവിടെയാകുന്നു? അവൻ ഏത് സമുദായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? മസിഹായെയും അവന്റെ അടയാളത്തെയും കാണുന്നതിനു വേണ്ടി ഏത് സഭാസംഘടനയിൽ നമുക്ക് ചേരാൻ കഴിയും? അത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഏത് ഭവനത്തിൽ കടക്കാൻ കഴിയും? അതിനെപ്പറ്റി ചിന്തിക്കുക. ക്ഷമിക്കണം സഹോദരൻ നെവിൽ.
Behold, I speak to thee, my people, this night, as I have brought forth this my prophet. Yea, as he has stood in the midst of thee to exhort thee, yea, that thou should turn to me, the true and living God. For I say unto thee that I do now manifest my spirit in the midst of thee. For I say unto thee, my dearly beloved children, this night, as thou shalt in this coming year, as thou shalt be moved closer unto me, I say thou shalt see my hand outstretched. Thou shalt see many of my people brought closer unto me. Yea, thou shalt be brought into the unity of my faith. And thou shalt see of my hand outstretched. For I say that I shall rise up in a great and mighty way. Thou shalt see these signs and wonders that I have longed to display in the midst of thee. And thy sick body shall be made whole. For I say unto thee that I, the true and living God, shall pour out mercy unto thee. I say that I shall cleanse thee from all thy sins. I say unto thee this night, my prophet, thou shalt prepare. Yea, thou shalt go once again. And I say that as thou goest forth, my hand shall be outstretched in a greater way. And thou shalt see things confirmed in thy ministry thou hast not heretofore.
Hallelujah. Hallelujah. Bless thy name, Jesus. Thank you, Lord. Hallelujah.
Thank you.
Hallelujah.
Thank you.
Hallelujah. Hallelujah.